الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. الإمام الكبير വക്കീ ഇബ്നുൽ ജറാഹ് റഹിമഹുള്ളയുടെ കിതാബു സുഹദിലെ അടുത്ത ബാബ്, ബാബു സിഫത്തുൻ നിഫാഖ്, നിഫാഖിൻ്റെ ലക്ഷണങ്ങൾ, കപടതയുടെ ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്. ഹദ്ദസന അൽ അഅ്മശ് അൻ അമ്മാർ ഇബ്നു അമീർ ഉമൈർ അൻ അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് ഖാല അബ്ദുല്ലാഹ് ഇഅ്തബിറു അൽ മുനാഫിഖ ബിസലാസ്. മൂന്ന് കാര്യങ്ങളെ കൊണ്ട് നിങ്ങളൊരു മുനാഫിക്കനെ മനസ്സിലാക്കുക. ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, അവൻ വാഗ്ദാനം ചെയ്താൽ അത് ലംഘിക്കും. വഇദാ ആഹദ ഗദറ, അവനുമായിട്ടൊരു കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാറും അവൻ അതിൽ വഞ്ചന കാണിക്കും. ثم قرع عبد الله ومنهم من عاهد الله الى قوله ما كانوا يكذبون. سورة التوبة 75-ാമത്തെ ആയത്ത്. പിന്നെ അദ്ദേഹം പാരായണം ചെയ്യാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും വന്നിട്ടുള്ള വിശേഷണങ്ങളാണ് ഈ പറയുന്നത്. നിഫാഖിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ നിഫാഖ് പ്രധാനമായിട്ടും രണ്ട് ഇനങ്ങളുണ്ട്. നിഫാഖ് പിന്നെ കുഫറാകുന്ന നിഫാഖ് ഉണ്ട്, അതുപോലെ തന്നെ മില്ലത്തിൽ നിന്ന് പുറത്തു പോകാത്ത രീതിയിലൊരു നിഫാഖുണ്ട്. കുഫറാവുന്ന നിഫാഖ് എന്ന് പറഞ്ഞാൽ നിഫാഖുൽ ഇഅ്തിഖാദിയ്യ, വിശ്വാസപരമായിട്ടുള്ള നിഫാഖ്. അവൻ്റെ ഉള്ളിൽ കുഫറായിരിക്കും ഉണ്ടാവുക, അവൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും കുഫറായിരിക്കും, എന്നാൽ പുറത്ത് ഇസ്ലാം അഭിനയിക്കുന്ന ആളുകൾ, അതാണ് നിഫാഖുൻ ഇഅ്തിഖാദിയ്യ. അതായത് അള്ളാഹുവിനെ റസൂലിനെ കളിയാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന എന്തിനെങ്കിലും കളിയാക്കുക, ഇസ്ലാം മുസ്ലിമീങ്ങളെ ശത്രുക്കളുടെ മുസ്ലിങ്ങളുടെ മേലെ ശത്രുക്കളെ സഹായിക്കുക, മുസ്ലിങ്ങൾ തോൽക്കുന്നത് ഇഷ്ടപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അവർ മില്ലത്തുനിന്ന് പുറത്തായിരിക്കും. എന്നാൽ അമലിയായിട്ടുള്ള നിഫാഖ് ഉണ്ട്, നിഫാഖുൻ അമലിയ, ഒരുത്തന്റെ കർമ്മത്തിൽ വരുന്ന നിഫാഖ്, അതവന്റെ കപടതയുടെ ലക്ഷണങ്ങളാണ്. പക്ഷെ അവൻ മില്ലത്തുനിന്ന് പുറത്താവില്ല, അവൻ ദീനുൽ ഇസ്ലാമെന്ന് പുറത്താവില്ല. അതിൽപ്പെട്ട ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞത്. എന്നാൽ ഇത് വർദ്ധിക്കുകയും ഇത് ധാരാളമായി കഴിഞ്ഞാൽ അവൻ ആദ്യം പറഞ്ഞ ആ ഒരു കപടതയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ടാണ് ഇത് അമലിയായിട്ടുള്ള നിഫാഖാണ്. ഒരുത്തന്റെ കർമ്മത്തിൽ ഇവൻ ഒരിക്കലും എന്തല്ല, മില്ലത്തത് പുറത്തല്ല. ഒന്നാമത് പറഞ്ഞ ആളുകളാണ് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിലുണ്ടാവുക, ഇഅ്തിഖാദിയായിട്ടുള്ള നിഫാഖുകൾ. ഈ ആരെങ്കിലും ഇത് ഈ ഒരു കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ പെട്ടു എന്ന് വിചാരിക്കേണ്ട, അത് ഇഅ്തിഖാദിയായിട്ടുള്ള നിഫാഖാണ്. حدثنا سفيان عن الأعمش عن عبد الله بن مرة عن مسروق عن عبد الله بن عمرو قال قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم برني أربع من كن فيه كان منافقا خالصا. നാല് കാര്യങ്ങൾ, അത് ആരിലാണോ ഉള്ളത് അവൻ ശുദ്ധനായ മുനാഫിഖ്, അതായത് മുഴുവനായിട്ടും കപടതയുള്ളവനാണ്. വൈൻ കാനത് ഫീഹി ഖസ്ലത്തു മിൻഹുന്ന ലം തസൽ ഫീഹി ഖസ്ലത്തു മിൻ നിഫാഖ്, അതിൽ എന്തെങ്കിലും ഒരു കാര്യം അവനെ ഉള്ളിടത്തോളം കാലം അവൻ നിഫാഖിന്റെ അംശവും അവനിൽ ഉണ്ടാവും. ഹത്ത യദാഹ, അത് ഒഴിവാകുന്നത് വരെ. ഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുക. വഇദാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോൾ കളവ് പറയുക. വഇദാ ഖാസ മഫജറ, തർക്കിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റിക്കഴിഞ്ഞാൽ വൃത്തികേടുകൾ പറയുക, തെറി പറയുക. വഇദാ ആഹദ ഗദറ, അവൻ കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാറിലെ വഞ്ചിക്കുക, അത് നിറവേറ്റാതെ അതിനെ വഞ്ചിയും വഞ്ചനയും ചതിയും നടത്തുന്ന അവസ്ഥ. അപ്പൊ ഈ നാല് കാര്യങ്ങൾ, ഇതുപോലെ ഒരുപാട് ലക്ഷണങ്ങൾ ഉലമാക്കൾ കിതാബുകൾ തന്നെ എഴുതിയത് കാണാൻ സാധിക്കും. മുനാഫികൾ ലക്ഷണങ്ങൾ 33 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഖുറാനിലും ഹദീസിലും വന്നിട്ടുള്ള ലക്ഷണങ്ങൾ. വളരെയധികം ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഇബ്നു അബീ മുലൈക്ക നമുക്കറിയാം, അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ 30 സഹാബാക്കളെ കണ്ടിട്ടുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട്, അവരെല്ലാവരും ഭയപ്പെട്ട ഒരേ ഒരു കാര്യം എന്താണ്, അത് നിഫാഖാണ്, അത് കപടതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആലയോട് രക്ഷ ചോദിക്കേണ്ട കാര്യമാണ്, നമ്മുടെ കൽബിൽ നിഫാഖ് കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളത്. വളരെയധികം ഭയപ്പെടണം. ഹദസന സുഫിയാൻ അനിൽ അഅ്മശ് അൻ അബ്ദുല്ലാഹി ഇബ്നു മർറ അൻ മസ്റൂഖ് അൻ ഹുദൈഫ ഖാല അൽ മുനാഫിഖൂന അല്ലദീ ഫീകുമുൽ യൗമ ശർറു മിനൽ മുനാഫിഖീന അല്ലദീന കാനൂ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന് കാലത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുനാഫിഖീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകളെക്കാൾ ശ്രദ്ധ നിറഞ്ഞവരാണ്. ഹുദൈഫ റളിയല്ലാഹു നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളുടെ പേര് വിവരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല അറിയിച്ച വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്ത സഹാബിയാണ്. ആ സഹാബി പറയാണ്, കുറെ കാലത്തിന് ശേഷം റസൂലുള്ളാഹിന്റെ വഫാത്തിനൊക്കെ ശേഷം പറയാണ്, അന്ന് കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകളെക്കാൾ ഷെറു നിറഞ്ഞ മുനാഫിക്കുകളാണ് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. കുൽന, അപ്പൊ ആളുകൾ ചോദിച്ചു, ലിമ ദാക യാബ അബ്ദില്ല, എന്താണ് അതിനുള്ള കാരണം, എന്താണ് അതിനുള്ള കാരണം? قال ابو برنو لي ان اولئك كانوا يسرون نفاقهم وان هؤلاء علنوه ونغامق അവരെ നിഫാഖുകൾ മറച്ചുവെക്കുമായിരുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നിഫാഖൊക്കെ പ്രകടമാക്കുക ചെയ്യുന്നത്, കപടതയോടുകൂടി നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സംസാരങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നിങ്ങളിൽ നിന്ന് പ്രകടമാവുകയാണ്. മുൻഗാമികൾ അവർ നിഫാഖുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് സഹാബാക്കൾക്ക് പോലും അറിയായിരുന്നില്ല ഇത് മുനാഫിക്കാണ് ആണോ അല്ലേ എന്നുള്ളത് കൃത്യമായി അറിയായിരുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല വഹി അറിയിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയിച്ചു കൊടുത്തൊഴികെ ഇന്ന് കാലത്ത് ഈ നിഫാഖിന്റെ ലക്ഷണങ്ങളൊക്കെയാണ് വ്യാപിച്ചിരിക്കുന്നത്. കുഫ്ര ആവുന്ന നിഫാഖ് അല്ലെങ്കിലും ബാക്കിയുള്ള നിഫാഖുകളൊക്കെ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ മുനാഫിക്കുകളെക്കാൾ ഷെറ് നിങ്ങൾക്കുണ്ട് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്. ഹദ്ദസന ഇബ്നു അബി ഖാലിദ് ഖാല സമിഉതു സയ്ദ് ഇബ്നു വഹബ് അൽജുഹനി അൻ ഹുദൈഫ ഖാല ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മർറ ബി ഉമർ ഇബ്നു ഖത്താബ് വന ജാലിസും ഫിൽ മസ്ജിദ്. ഒരു ദിവസം എൻ്റെ അടുത്ത് കൂടെ ഉമർ ഇബ്നു ഖത്താബ് പോയി, ഞാൻ മസ്ജിദിൽ ഇരിക്കുകയായിരുന്നു. ഫഖാല ലി, എന്നോട് പറഞ്ഞു, യാ ഹുദൈഫ ഇന്ന ഫുലാനൻ ഖദ് മാത ഫഷ്ഹദ്, ഇന്നാലിന്ന ആൾ മരിച്ചിട്ടുണ്ട്, അവിടെ പോയിട്ട് ആ മയ്യത്ത് നമസ്കരിക്കാൻ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഖാല തുമ്മ മലഹ ഹത്താ ഇദാ കാന അയ്യുഖ്റജ മിൽ മസ്ജിദ്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു, അങ്ങനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മസ്ജിദിൽ നിന്ന് പോകുന്ന സമയത്ത് ഇൽതഫത ഇലയ്യ, എന്റെ അടുത്തേക്ക് നോക്കി, ഫറാനി, എന്നെ കണ്ടു, വന ജാലിസും ഫറഫ, ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഫറജ ഇലയ്യ, എന്റെ അടുത്തേക്ക് എന്നെ മടങ്ങി വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ ഹുദൈഫ, ഹുദൈഫ അൻഷുദുക ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അമിനൽ ഖൗമി അന, ഞാനുണ്ടോ ആ കൂട്ടത്തിൽ, ഞാനുണ്ടോ ആ കൂട്ടത്തിൽ. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിക്കുകളുടെ പേര് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് ഹുദൈഫ റളിയല്ലാഹുവിനാണ്. റസൂലുള്ളാഹിന്റെ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന സഹാബിയാണ്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹുവിന് മുനാഫിക്കുകളുടെ പേര് വിവരങ്ങൾ അറിയാമെന്ന് ആർക്കറിയാം? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് അന്ന് മുസ്ലിമുകളുടെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹു എന്തു വെക്കും? ഹുദൈഫ റളിയല്ലാഹു അൻഹു നമസ്കരിക്കേണ്ടി വെക്കും. കാരണം മുനാഫിക്കുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്തിയിട്ടുള്ള കാര്യമുണ്ടോ? ഇല്ല. അതായത് കുഫറുള്ള നിഫാഖ്, അവർക്ക് ഇസ്തിഗ്ഫാർ നടത്തിയ കാര്യമില്ല, അള്ള പുറത്തു കൊടുക്കൂല, അള്ള പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർ കാഫിരിയങ്ങളുടെ വിധിയാണ് അവരുടെ മേലെ. അപ്പോൾ ഇവിടെ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു നോക്കും, ഹുദൈഫ റളിയല്ലാഹു അൻഹു നമസ്കരിക്കുന്നുണ്ട്, അതാണ് ഇവിടെ പറഞ്ഞത്, ഒരാൾ മരിച്ചിട്ടുണ്ട് പോയി നിസ്കരിക്കണം അവിടെ പോകണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല? ഉമർ റളിയല്ലാഹു അൻഹു അവിടെ മയ്യത്ത് നിസ്കരിക്കാൻ പോവില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിലേ അതിന് പോവുള്ളൂ. അപ്പൊ അങ്ങനെ ഇയാളെ പറഞ്ഞു കഴിഞ്ഞാൽ ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ചോദിക്കുകയാണ്, അമിനൽ ഖൗമി അന, ആ കൂട്ടത്തിൽ ഞാനുണ്ടോ? മുനാഫിക്കുകളുടെ പേര് ലിസ്റ്റ് പറഞ്ഞെടുത്ത് ഞാനുണ്ടോ? ആരെ ചോദിക്കണോ ആലോചിക്കണം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിട്ടേ ഉണ്ടാവില്ല, മുനാഫികൾ ലിസ്റ്റിൽ ഞാൻ പെട്ടിട്ടുണ്ടാവുമോ എന്ന് തന്നെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ഈമാനിന്റെ എത്ര ഉന്നതിയിൽ എത്തിയിട്ടുണ്ടെന്നാവും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുണ്ടാവുക. ഇവിടെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദ്യം ചോദിക്കണം. ഖാല, അപ്പൊ പിന്നെ ഖുൽതു, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുമ്മ ലാ, അല്ലാഹു അഅ ഇല്ല, വലൻ ഉബ്രി അഹദൻ ബഅദക, ഞാൻ ഇതിന് ശേഷം ഒരാൾക്കും ഇത് പറഞ്ഞു കൊടുക്കില്ല, അറിയിക്കില്ല. قال فرأيت عيني عمر جادتا, ഞാൻ കണ്ടു ഉമറിന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഫാഖിനെ കുറിച്ച് സഹാബാക്കൾക്കുണ്ടായിരുന്ന ഭയം, ശ്രേഷ്ഠരായ സഹാബാക്കൾക്കുണ്ടായിരുന്ന ഭയം, അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഭയപ്പെടേണ്ട കാര്യം. ഹദ്ദസന ഇബ്നു ഖാലിദ് ഖാല സമിഉത് സയ്ദ് ഇബ്നു വഹബ് യുഹദിസ് അൻ ഹുദൈഫ ഖാല, ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു കാര്യമാണ്, സയ്ദ് ഇബ്നു വഹബ് റഹിമഹുല്ലാ, ലം യബഖ മിനൽ മുനാഫിഖീന അല്ലദീന കാനൂ അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അർബഅ. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഞാൻ പറഞ്ഞല്ലോ, ആ ലിസ്റ്റ് അറിയാം, ആരൊക്കെയാണ് മുനാഫിക്കുകൾ എന്നുള്ള ലിസ്റ്റ് അറിയാം. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്തിന് ശേഷം ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ നാല് പേരല്ലാതെ ബാക്കിയില്ല. ഇന്ന അഹദഹും ലശൈഖുൻ കബീർ, അതിൽപ്പെട്ട ഒരാളാണ് വൃദ്ധനായ, പടുവൃദ്ധനായ ഒരാൾ. മാ യജിദു ബർദൽ മാഇ മിനൽ കബീർ മിനൽ കിബർ, വാർദ്ധക്യം കാരണത്താൽ വെള്ളം തണുപ്പാണോ ചൂടാണോ പോലും അറിയാത്ത, തണുത്ത വെള്ളം പോലും അതുപോലും അറിയാത്ത അവസ്ഥയിൽ വാർദ്ധക്യം വന്ന് മരവിച്ച് പോയിക്കണ ശരീരമൊക്കെ. ഫഖുൽതു ലഹു ഔ ഫഖീല ലഹു, അങ്ങനെ പിന്നെ ഹുദൈഫ റളിയല്ലാഹുവിനോട് ചോദിക്കപ്പെട്ടു, ഇന്നകും അസ്ഹാബു മുഹമ്മദിൻ തുഹദ്ദിസൂന ബിൽ ഹദീസ് മാ നദ്രി മാ ഹിയ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളാണ്, ഞങ്ങൾക്ക് അറിയാത്ത ഹദീസുകൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ആളാണ്. ഫമാ ബാലു ഹൗലാഇ അല്ലദീന യബ്ഖുറൂന ബുയൂതന വ യസ്രിഖൂന അലാഖന. ഇത് അറാബിയാണ്. സയ്ദ് ഇബ്നു വഹബ് എന്നുള്ള അറാബി വന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ വീട് കൊള്ളയടിച്ച അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ കട്ടെടുത്ത അങ്ങനത്തെ കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ കട്ടെടുത്ത് നടന്നിട്ടുണ്ട് മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾ. അപ്പൊ അവരെ പറ്റി എന്താണ് പറയാനുള്ളത്? ഹുദൈഫ റളിയല്ലാഹു ചോദിക്കുക, അവർ മുനാഫിക് ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കുക. ഖാല, അപ്പൊ ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞു, ഉലായിക അൽ ഫുസാഖ, അവര് ഫാസിഖുകളാണെന്ന് പറഞ്ഞു. അവര് ഫാസിഖുകളാണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ മുഅ്മിനീങ്ങൾ ഉണ്ടാവും, അതുപോലെ മുനാഫിഖുകൾ ഉണ്ടാവും, അതുപോലെ ഫാസിഖുകൾ ഉണ്ടാവും. എല്ലാ മുനാഫിക്കും ഫാസിഖ എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തനം ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ അനുസരിക്കാതെ ദിക്കരി ചെയ്യുന്ന ആളുകൾ, എന്നാൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടാവും. ഇവിടെ മുനാഫിക്കും ഫാസിഖും നമ്മൾ വ്യത്യാസം പറയുന്നത്, എല്ലാ മുനാഫിക്കും ഫാസിഖായിരിക്കും, പക്ഷെ എല്ലാ ഫാസിഖും എന്തായിക്കൊള്ളണമെന്നില്ല, മുനാഫിഖ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ എന്റെ വീട് ആക്രമിച്ച എന്റെ സാധനങ്ങൾ കട്ടെടുത്ത ആളുകൾ, അവര് മുനാഫിക്കുകളാണോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഹുദൈഫ റളിയല്ലാഹു ചോദിക്കുന്നത്. പക്ഷേ റസൂലുള്ള അറിയിച്ച മുനാഫിക്കുകളൊക്കെ ആകെ നാല് പേരെ മാത്രം ബാക്കിയുള്ളൂ, അതും വാർദ്ധക്യത്തെ ആളുകളാണ് ഉള്ളത്. ആ കൂട്ടരെ പറ്റി ചോദിച്ചപ്പോ ഹുദൈഫ റളിയല്ലാഹു പറഞ്ഞു, അവര് മുനാഫിക്കുകളല്ല, ആരാണ്? ഫുസാഖുകൾ, തെമ്മാടികൾ, ഇതുപോലെ ഇവർ അള്ളാഹുന്റെ കൽപ്പനക്കെതിരായി ചെയ്യുന്ന ആളുകളാണ്, അത് നിഫാഖല്ല. അതായത് പാപവും നിഫാഖും തമ്മിൽ വ്യത്യാസമായി പറയുന്നത്. പാപം ഒന്നാണ്, നിഫാഖ് വേറെയാണ്. എല്ലാ മുനാഫിക്കുകളും പാപം ചെയ്യുന്നവരാണ്. എല്ലാം പാപം ചെയ്യുന്നവർ എന്തായിക്കൊള്ളണമെന്നില്ല, മുനാഫിഖ് ആയിക്കൊള്ളണമെന്നില്ല. ആ വ്യത്യാസം മനസ്സിലാക്കാനാണ് ഹുദൈഫ റളിയല്ലാഹു അത് പറഞ്ഞത്. അടുത്ത ബാബ്, ബാബുൻ നദ്ര, നോട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്. ഹദ്ദസന സുഫിയാൻ അൻ യൂനിസ് അൻ ഉബൈദ് അൻ അംർ ഇബ്നു സഈദ് അൻ അബീ സുറഅഹ് ഇബ്നു അംർ ഇബ്നു ജരീർ امر بن جرير عن جده جرير بن عبد الله قال سألت رسول الله صلى الله عليه وسلم عن نظرة الفجأة അദ്ദേഹം ജരീർ ഇബ്നു അബ്ദുല്ലാഹ് പറയാണ്, അദ്ദേഹം ഞാൻ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെട്ടെന്നുള്ള നോട്ടത്തെ കുറിച്ച്, അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഹറാമായിട്ടുള്ള നോട്ടങ്ങളിലേക്ക് നോക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഖാല ഇസ്രിഫ് ബസറക, അപ്പൊ തന്നെ നിന്റെ നോട്ടം നീ തെറ്റിച്ചളയുക. നീ അറിയാതെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കാര്യം കാണാൻ, ഒരു ഹറാമ് കാണാൻ, എന്തെങ്കിലും കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം, നിന്റെ നോട്ടത്തെ തെറ്റിച്ചു കളയുക, അതിലേക്ക് നോക്കി നിൽക്കാൻ പാടില്ല. നമുക്കറിയാം ഒരുത്തിന്റെ കൽബിന് രോഗം ബാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് നോട്ടം എന്നുള്ളത്. ഒരുത്തന്റെ പാപത്തിന്റെ തുടക്കം ഒരു നോട്ടമാണ്, പിന്നീട് ചിന്തകളാവുക, ചിന്തകൾ തോന്നലുകളാവുക, അത് തീരുമാനങ്ങളാവുക, ആ തീരുമാനങ്ങൾ ദൃഢമായി തടയുന്ന മറ്റൊരു കാര്യമില്ലെങ്കിൽ അത് പാപത്തിലേക്ക് എത്തിക്കുക. നമ്മൾ നമ്മുടെ നോട്ടത്തെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ കൽബ് കൽബിന് ഷഹവത്തുകൾ അഴിച്ചുവിടും, നമ്മൾ എവിടെയെങ്കിലും പോയി നശിക്കുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. ഒരുത്തന്റെ ദൃഷ്ടി ഒരുത്തൻ എത്രത്തോളം നിയന്ത്രിക്കുന്നുവോ അത്രത്തോളം അവന്റെ കൽബിന് ബസീറത്തുണ്ടാവും, അവന്റെ കൽബിന് ഉൾക്കാഴ്ച ഉണ്ടാവും. അല്ലാഹു തആല സൂറത്തു നൂറിൽ ഖുലിൽ മുഅ്മിനീന യഗ്ളു മിൻ അബ്സാരിഹിം, ആ ദൃഷ്ടി താഴ്ത്താൻ പറഞ്ഞു കഴിഞ്ഞിട്ട്, അതുപോലെ മുഅ്മിനാത്ത് ഖുലിൽ മുഅ്മിനാത്ത് യഗ്ളു മിൻ അബ്സാരിഹിൻ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്ന കാര്യമാണ് നൂറുൻ അലാ നൂർ, അല്ലാഹു നൂറു സമാവാതി വൽ അർദ്. ഇബ്നു തൈമിയ റഹിമഹുള്ള, ഇബ്നു ഖയ്യിം റഹിമഹുള്ള പോലെ പറഞ്ഞു കാണാം, എത്രത്തോളം ഒരുത്താൽ ദൃഷ്ടി താഴ്ത്തുമോ അത്രത്തോളം അവന്റെ കൽബിൽ അള്ളാഹു നൂറിട്ട് കൊടുക്കും, അള്ളാഹുന്റെ പ്രകാശം ഇട്ട് കൊടുക്കും. അതായത് അൽ ജസാഉ മിൻ ജിൻസിൽ അമലാണ്. ഹറാമിൽ നിന്ന് ദൃഷ്ടി, കണ്ണിന്റെ നോട്ടം താഴ്ത്തിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനത്തിന് കൽബിന്റെ ദൃഷ്ടി വർദ്ധിപ്പിച്ചു കൊടുക്കും, ബസീറത്ത് വരും. ഒന്ന് ബസറാണോ, ഒന്ന് ബസീറത്താണ്, അത് വർദ്ധിപ്പിച്ചു കൊടുക്കും. പരിശോധിച്ചാൽ മതി, ഒരുത്തൻ ദൃഷ്ടി തോന്നിയ പോലെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവന്റെ കൽബിന് യാതൊരു നൂറും ഉണ്ടാവില്ല. അവന്റെ നശിച്ച് നശിച്ച് ഹക്കും ബാത്തിനും മനസ്സിലാക്കാത്ത രീതിയിലാവും, അവന്റെ ചിന്തകൾ തെറ്റായ രീതിയിലേ പോകുള്ളൂ. ഒരാൾ ഹറാമായത് നോക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരാളാണ് വിചാരിക്കുക, അവന് ദീന് വരെ മനസ്സിലാവുക, ഖുർആൻ എന്ത് ആയത്തിൽ നിന്നാവട്ടെ ഹദീസ് നിന്നാവട്ടെ തെറ്റായ രീതിയിലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അത് അവൻ ശരിയാണെന്ന് വിചാരിക്കുകയും ചെയ്യും. അതായത് ഇരുട്ടത്ത് തപ്പി തടയുന്ന ഒരാളുടെ പോലെ ആയിരിക്കും. നമുക്ക് ബസീറത്ത് വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന്, അതുപോലെ ഫുളൂലുകളിൽ നിന്ന്, അഥവാ ഹലാലായ കാര്യമാകും പക്ഷെ അനാവശ്യ കാര്യങ്ങൾ, ദുനിയാവിന്റെ സീനത്തുകൾ, വലിയ വലിയ പിന്നെ വീട്, വാഹനങ്ങൾ, പിന്നെ നമ്മൾ കാണുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ഇതിനൊക്കെ ദൃഷ്ടിയായിട്ട് നമ്മുടെ കൽബിന് വലിയ സമാധാനം. ദൃഷ്ടിയായിട്ടാന്ന് പറഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് പെണ്ണുങ്ങളിൽ നിന്ന് മാത്രമാണെന്നാണ്, അല്ല, അതല്ല, അത് നിർബന്ധമായിട്ടുള്ള, അത് ഹറാമായിട്ടുള്ള നോട്ടത്തിൽ നിന്ന് തടയുന്നതാണ്. ഫുദൂലുകളുണ്ട്, അതായത് അനാവശ്യമായിട്ടുള്ള നോട്ടങ്ങൾ. ദുനിയാവിന്റെ സീനത്തുകൾക്ക് നോക്കാൻ പാടില്ല. കുഫ്ഫാറുകൾ പോലും ദുനിയാവിന്റെ സീനത്തുകൾ ആർമാദിക്കുന്ന കുഫ്ഫാറുകളെ പോലും നമ്മൾ നോക്കാൻ പാടില്ല. ഇന്നത്തെ കാലത്തൊക്കെ നമ്മുടെ മുസ്ലിമുകൾക്ക് പറ്റിയ വലിയൊരു അപകടമാണ്. യൂട്യൂബ് വ്ളോഗുകളെല്ലാം ഇരുന്ന് കണ്ടിട്ട് ഉള്ള കാഫിരിയങ്ങളും ദുനിയാവിന്റെ ആളുകളൊക്കെ ദുനിയാവ് ആസ്വദിക്കുന്നതും അടിച്ചു പൊളിക്കുന്നതും അവര് സമ്പത്ത് ഉണ്ടാക്കുന്നതും അവര് വ്യത്യസ്ത വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും ഇരുന്ന് ഇങ്ങനെ കാണും. ഇവര് വിചാരിക്കുന്നത് ഇതൊന്നും തെറ്റല്ല എന്നാ, തെറ്റാവൂല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹറാമ് എന്ന് വിധി പറയാനുള്ള കാര്യമാവൂല ചിലപ്പോ അതിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ. പക്ഷെ അതിന്റെ അപകടം എന്താണെന്നറിയോ, ദുനിയാവിനോടുള്ള ഹുബ്ബ് നമ്മുടെ കൽബിൽ കയറിക്കൊണ്ടേയിരിക്കും. ദുനിയാവിനോടുള്ള ഹുബ്ബ് വർദ്ധിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ കൽബിൽ ശൈത്താൻ പിന്നെ ഇട്ടു തരും. അവനൊക്കെ ജീവിക്കണ്ടല്ലേ, അവനൊക്കെ എന്ത് ഇതിലാ ജീവിക്കും, അഭിനയിക്കുകയാണ്, ആ ആൾക്കളെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണ്. അവനൊരു സമാധാനം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മുടെ കൽബിൽ വളർന്നുകൊണ്ടേയിരിക്കും. പാടില്ല, നമുക്ക് അനാവശ്യമായ കാര്യം നോട്ടത്തെ താഴ്ത്തണം. ഞാൻ പറഞ്ഞിട്ടിന് മുമ്പ് തന്നെ ഇബ്നു ഖുദാമ റഹിമഹുല്ലാം അദ്ദേഹത്തിന്റെ കിതാബു തവ്വാബീനിൽ പറഞ്ഞത്, മുൻകാലത്തെ സ്വാലിഹായ ഒരു വ്യക്തിയുടെ അടുക്കൽ ഒരാൾ വന്നു. അയാൾ വന്നപ്പോൾ സ്വാലിഹിന്റെ വീട്ടിൽ നോക്കിയപ്പോൾ സഖഫ് പൊളിഞ്ഞാടാനായിട്ടുണ്ട്, മേൽപ്പൂര പൊളിഞ്ഞാടാ. അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളെ അതാ പൊളിയാനായിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഇത്ര കാലമായിട്ട് ഞാൻ മേലോട്ട് നോക്കിയിട്ടില്ല, അതായത് അനാവശ്യമായിട്ട് ദൃഷ്ടി പോയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സൂറത്തു നജീമിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബസറ് എവിടെ എത്തിയിട്ട് സിദ്റത്തുൽ മുൻതഹയിൽ ഏഴ് ആകാശത്തിന് മുകളിൽ എത്തിയിട്ട് പോലും ദൃഷ്ടി പരിധി വിടാത്ത ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിൽപ്പെട്ട ഒരാളെ മുഖത്തേക്ക് തുറച്ചു നോക്കൂല, റസൂലുള്ളാഹ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ദൃഷ്ടിയാത്തും. തുറച്ചു നോക്കി റസൂലുള്ളാഹ സംസാരിക്കാറില്ല ഒരാളോട്. അത്രയധികം മാത്രം റസൂലുള്ളാഹ നമുക്ക് കാണിച്ചു തന്നെ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഹറാമായതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ നോട്ടത്തെ തെറ്റിച്ചിരിക്കണം. ഹദ്ദസന ഇസ്മായിൽ ഇബ്നു അബി ഖാലിദ് ഖൈസ് ഇബ്നു അബി ഹാസിം ഖാല കാന യുഖാൽ, അബി ഹാസിം റഹിമഹുള്ള പറയുമായിരുന്നു, അന്നവറത്തുൽ ഊലാ ലാ യംലികുഹാ സാഹിബുഹാ, ഒന്നാമത്തെ നോട്ടം കാണുക എന്നുള്ളത് അതിന്റെ അധികാരം അതിന്റെ ആൾക്ക് ഉണ്ടാവില്ല, കാരണം കണ്ടുപോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാവും. വലാക്കിന്നല്ലദീ യദുസ്സു നദസ എന്നാൽ അത് വീണ്ടും വീണ്ടും നോക്കുക എന്നത്, അതിനെ വീണ്ടും തുടർത്തുക എന്നുള്ളത് അത് അവന്റെ മേലെ ബാധകമായിട്ടുള്ള കാര്യമാവും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണ്. ഒരു നോട്ടത്തെ നീ ഒന്നാമത്തെ നോട്ടം നിനക്ക് കുഴപ്പമുണ്ടാവില്ല, അതായത് കണ്ടുപോകുന്ന അവസ്ഥ, അത് പെട്ടെന്ന് കാണുന്ന അവസ്ഥ. പക്ഷെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിനെ തുടർത്താതെ അത് മറച്ചു വെക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ഇത് ഈ നോട്ടം, അതുപോലെ തന്നെ അമിതമായ ഭക്ഷണം, അതിൻ്റെയൊക്കെ അപകടം വളരെ വലുതാണ്. ശരിക്കും നമ്മളത് ചിന്തിച്ച് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിനെക്കുറിച്ച് എന്തൊക്കെ കേൾക്കാൻ പറ്റുമോ എന്നെങ്കിലും ഒരിക്കലും നമുക്കത് ബോധ്യപ്പെടും. നമുക്ക് നഷ്ടപ്പെടുന്ന ഈമാനിന്റെ യാഥാർത്ഥ്യം, വില ഈ കാര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുന്നത് ബോധ്യപ്പെടുമ്പോഴേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് മുൻഗാമികൾ അത്രത്തോളം ശ്രദ്ധിച്ചത്. അല്ലാതെ നമുക്ക് തോന്നും ഇതിപ്പോ എന്ത് മേലക്കൊന്ന് നോക്കിയപ്പോ തെറ്റാവൂ എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ തോന്നും. ഇതുപോലെയുള്ള ആളുകൾ വേറെ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ നോട്ടം കൊണ്ട് പരലോകത്തേക്കുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് നഷ്ടപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും കേൾക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു ദിവസം നമുക്കത് ബോധ്യപ്പെടും ഇൻഷാഅള്ളാഹ് ബില്ലാഹി തൗഫീഖ്. حدثنا شريك عن ابي ربيعه عن ابي بريده عن ابي قال قال رسول الله صلى الله عليه وسلم لا تتبع النظره بعد النظره فانما لك الاولى وليست لك الاخره. ഒരു നോട്ടത്തെ നീ അടുത്ത നോട്ടം കൊണ്ട് തുടർത്തരുത്, അതായത് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കരുത്. ഒന്നാമത്തെ നിനക്കുണ്ട്, അതായത് നീ കണ്ടുപോയതാണ്, രണ്ടാമത്തെ നിനക്ക് ഉണ്ടാവില്ല, അത് നിനക്ക് അപകടത്തിലേക്കാണ് എത്തിക്കുക. قال سفيان سفيان الثوري رحمه الله بارنه ينبغي للإنسان يوم العيد أن يبدأ فيغض بصره يهتم بذلك. عيد يبسم ولو منشين شردك عندك عيدي معنى عندك عندك درشتي دائتك. അതായത് ഈദിന്റെ ദിവസത്തിൽ സുഫിയാൻ സൗരി റഹ്മുള്ള പറയുമായി നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ദൃഷ്ടി താഴ്ത്തുക എന്നതാണ്. അതാ സ്ത്രീകളിൽ നിന്ന് ഹറാമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ദൃഷ്ടി താഴ്ത്തുക. അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്ന കാര്യമായിരുന്നു. ഈദൊരു ആഘോഷമാണ്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ദൃഷ്ടി താഴ്ത്തിക്കൊണ്ട് നമ്മൾ തുടങ്ങുക എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഖാല വഖയ് വഖയ് റഹ്മുള്ള പറയാണ് ഖാൻ യുഖാൽ, അദ്ദേഹം പറയുമായിരുന്നു, അന്നമറു ഇലൽ മർഅത്തി ഇദാ അദ്ബറത് വഹുവ സഹ്മുൻ മസ്മൂം. ഒരു സ്ത്രീ തിരിഞ്ഞു പോകുന്ന സമയത്ത് ആ സ്ത്രീയിലേക്ക് നോക്കുക എന്നുള്ളത് വിഷം പുരട്ടി അമ്പിൽപ്പെട്ട കാര്യമാണ്. ഒരു സ്ത്രീ നേരെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ സ്ത്രീ കാണുന്നവർക്ക് നോക്കുന്നതിലൊരു മടി കാണിക്കും. എന്നാൽ ആ സ്ത്രീ തിരിഞ്ഞു പോകുന്ന സമയത്ത് നാം നോക്കുമ്പോൾ ആ സ്ത്രീയുടെ ശരീരത്തിൽ നമ്മൾ ആകർഷിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സ്ത്രീ കാണൂല, അത് വിഷം പുരട്ടിയ അമ്പാണ്, നമ്മുടെ കൽബിലേക്കാണ് അത് കയറുക. ചില ലൈഫായ ഹദീസ് ഉണ്ട്, അതിന്റെ ആശയം ശരിയാണ്. ഈ ഓരോ നോട്ടം ഹറാമിലേക്കുള്ള നോട്ടം പിശാചിന്റെ വിഷം പുരട്ടിയ അമ്പാണെന്നുള്ളത് ആ നേരെ കൽബിലേക്കാണ് തട്ടുക. കൽബിനെ ആ സമയത്ത് അത് പ്രശ്നത്തിലാക്കി കളയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹറാമായ നോട്ടങ്ങളിൽ നിന്ന് ദൃഷ്ടി താഴ്ത്തുക. നമുക്ക് നേരിടുന്ന വലിയൊരു പരീക്ഷണമാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ മൊബൈലുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയകൾ. എത്രത്തോളം സൂക്ഷിച്ചാലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു ഹറാമുകൾ കാണേണ്ടി വരുന്ന അവസ്ഥ, നഊദു ബില്ലാ, അല്ലാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വളരെയധികം അള്ളാഹുവിനോട് അതിന് രക്ഷ ചോദിക്കണം. സിദ്ഖോടും ഇഖ്ലാസോടും കൂടിയിട്ടുള്ള നമ്മുടെ നിയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു തആല അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ സംരക്ഷിക്കും. നമ്മുടെ ഒരുത്തന്റെ നിയ്യത്ത് എത്രത്തോളം സിദ്ഖ് ഇഖ്ലാസും ഉണ്ടോ അതിനനുസരിച്ച് അള്ളാഹു തആല അവന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ അവൻ ഒരുക്കി കൊടുക്കും. അവന് സത്യസന്ധമായിട്ടൊരാഗണ്ടെങ്കിൽ അവൻ അള്ളാഹു തആല അതുപോലുള്ള ദൃഷ്ടിയിൽ തെറ്റിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് അത് തേടിക്കൊണ്ടിരിക്കുക. ബാബുൽ ഖിദ്മത്തി വത്തവാളോ, അടുത്ത ബാബ് ഖിദ്മത്ത് ചെയ്യുന്ന വിനയത്തിന്റെ അതുപോലെ തന്നെ മറ്റൊരാളെ സഹായിക്കുന്നതിന്റെ പിന്നെ ബാബ്. ഹദ്ദസന അൽ അമശ് അൻ യഖൂബ് ഇബ്നു ബുഹൈറ അൻ ളറാർ ഇബ്നു അസ്വർ ഖാല ബഅഥനി അഹ്ലി ബിലുഖൂഹിൻ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ضرار بن الازور رضي الله عنه ده പറയാണ് ബഅസനി അഹ്ലി ബിലഖൂഹി ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എന്നെ എന്റെ കുടുംബം ഒരു ഒട്ടകത്തിന്റെ കുട്ടി പെണ്ണൊട്ടകത്തിന്റെ മായിട്ട് പെണ്ണൊട്ടകമായിട്ട് എന്നെ പറഞ്ഞയച്ചു. ഫതൈതുഹു ബിഹാ, ഞാൻ അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. ഫമറനി അൻ അഹ്ലിബഹാ ഫഹലിബ്തുഹാ, ഞാൻ എന്നോട് എന്ത് ചെയ്തു പിന്നെ അതിനെ കറക്കാൻ പറഞ്ഞു റസൂലുള്ള, അതിന് പാല് കറക്കാൻ പറഞ്ഞു, ഞാൻ പാല് കറുത്തു കൊടുത്തു. ഫഖാല ദഅഇ അല്ലബൻ, എന്നോട് പറഞ്ഞു അതിൽ കുറച്ച് ബാക്കി വെക്കാൻ പറഞ്ഞു, അകിടിൽ ബാക്കി വെക്കാൻ പറഞ്ഞു. ഇത് ഈ സംഭവം കൊടുത്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാല് ഒരു വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്യാനും തവാളുവോട് കൂടിയിട്ടും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അഥവാ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ പിന്നെ പിന്നെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾക്ക് ഹിദ്മത്ത് ചെയ്യുക അതുപോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് നന്മ നമുക്ക് കൊണ്ടുവന്നു തരും. പിന്നെ മാതാപിതാക്കൾക്ക് അതുപോലെ തന്നെ ഉസ്താദുമാർക്ക് അതുപോലെയുള്ള പ്രായത്തിന് വാർദ്ധക്യം മൂത്ത ആളുകൾക്ക് അതുപോലെയുള്ള ആളുകൾക്കെല്ലാം നാം ഹിദ്മത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുകൾ കൊണ്ടുവന്നു തരും. ഹദ്ദസന ശുഅബ അനിൽ ഹക്കം അൻ ഇബ്രാഹിം അനിൽ അസ്വദ് ഇബ്നു യസീദ് ഖാല ഖുൽതു ലി ആയിഷത ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ ചോദിച്ചു, അയ്യു ഷൈഇൻ കാന യസ്നഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യകൂനു ഫീ മിഹ്നതി അഹ്ലി ഫൈദാ ഹളറത്തി സ്സലാത്തു ഖാമ ഫസല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിനെ സഹായിക്കുന്ന വിഷയങ്ങളിൽ മുഴുകുമായിരുന്നു. അങ്ങനെ നമസ്കാരത്തിന്റെ സമയമായാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നമസ്കരിക്കാൻ പോകുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലാണ് കുടുംബത്തിൽ ഭാര്യമാരെ സഹായിച്ചിരുന്നത്. അവർക്ക് റസൂൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. മാവ് കുഴച്ചു കൊടുക്കുമായിരുന്നു, വസ്ത്രം കഴുകുമായിരുന്നു, വീട് വൃത്തിയാക്കുമായിരുന്നു. ഇതൊന്നും ഒരു കുറവല്ല, ഒരു കുറവോ ന്യൂനതയോ അല്ല ഒരു ഭർത്താവ് വീട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. അടുത്ത ബാബ് ബാബുർ റഹ്മ, റഹ്മ കാരുണ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, റഹ്മത്ത് കാണിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്. ഹദ്ദസന ഹിഷാം ബിനു ഉർവ അൻ അബീഹി ഖാല കാന നാസു മിനൽ അറാബി അതൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അറബികളിൽപ്പെട്ട ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരാറുണ്ട്. ഫഖാലു, അവർ ചോദിക്കും, മാ നുഖബ്ബിലു സുബിയാനനാ അഫതുഖബ്ബിലൂന സുബിയാനകും, ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ചുംബിക്കാറില്ല, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചുംബിക്കുകയാണോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അംലിക്കു ഇൻ കാന അല്ലാഹു നസഅ മിൻ ഖുലൂബികും റഹ്മ, നിങ്ങളുടെ കൽബിൽ നിന്ന് അല്ലാഹു തആല റഹ്മത്ത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്. അതായത് ചെറിയ കുട്ടികളോട് പോലും അതിയായ ഭയങ്കര കഠിന ഹൃദയമുള്ളവരായിരിക്കും അറാബികൾ എന്ന് പറയുന്നത്, അത്ര ഭയങ്കര കഠിന ഹൃദയമായിരിക്കും. അപ്പൊ അവർക്ക് സ്വന്തം മക്കളെ പോലും ഒന്ന് വാത്സല്യത്തോടു കൂടി സ്നേഹിച്ച് ലാളിച്ച് ചുംബിക്കുന്ന ശീലം അവർക്കില്ല. അപ്പോ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സഹാബാക്കളായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അവർക്ക് അത്ഭുതമാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞത് അത് കാരുണ്യമാണ്, നമ്മുടെ മക്കളോട് തോന്നുന്ന കാരുണ്യം, നമ്മുടെ അതുപോലെ തന്നെ ചെറിയ കുട്ടികളോട് തോന്നുന്ന കാരുണ്യം, ഇതെല്ലാം കാരുണ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളവനായിരിക്കണം, ഒരു കണ്ണിച്ചോര ഇല്ലാത്ത ഒരാളാവാൻ പാടില്ല. ഹദ്ദസന അൽ അമശ് അൻ ഇബ്രാഹിം ഖാല കാന ഇൻദ ഉമർ ബിൻ ഖത്താബ് റജുൽ യുരീദു അൻ യസ്തഅമിലഹു ഫജാഅ ഇബ്നു ലി ഉമർ, ഉമർ അലി അള്ളാഹിന്റെ അടുക്കലേക്ക് ഒരാൾ ജോലി ചെയ്യാൻ താല്പര്യപ്പെട്ടു വന്നു. ഫജാ ഇബ്നു അലി ഉമർ, ഉമർ അലി അള്ളാഹ് പിന്നെ ഉമർ അലിയാന്റെ മകൻ ഉമർ അലിയാന്റെ അടുത്തേക്ക് ചെന്നു. ഫഖബ്ബലഹു, അപ്പോ ഉമർ അലി അള്ളാഹിന് മോനെ എടുത്തിട്ട് ചുംബിച്ചു. ഫഖാൽ റജുൽ, അപ്പൊ ഈ ജോലിക്ക് വന്ന ആൾ പറഞ്ഞു, ഇന്നലി മിൻഹും അർബഅത്തു ഖംസ, എനിക്ക് നാലോ അഞ്ചോ കുട്ടികളുണ്ട്. മാ ഖബ്ബൽതു മിൻഹും സബിയൻ ഖത്തു, ഞാൻ ഇതുവരെ അതിലൊരു കുട്ടീനെ ചുംബിച്ചിട്ടില്ല. ഫഖാൽ ഉമർ, അപ്പൊ ഉമർ അലി അള്ളാഹിന് പറഞ്ഞു, അൻത ബിൽ മുഅ്മിനീന അഖല്ലു റഹ്മ, നീ മുഅ്മിനീങ്ങളിൽ ഏറ്റവും കുറഞ്ഞ റഹ്മത്തുള്ളവനാണ്. ലാ തലീലി അല അമലിൻ അബദ, നിന്നെയാണ് എനിക്കൊരു ജോലിക്കാരനായിട്ട് ഞാൻ സ്വീകരിക്കുന്നില്ല. കാരണം അത്രയും റഹ്മത്തില്ലാത്ത ഒരാളാണ്. സ്വന്തം മക്കളുണ്ടായിട്ട് ആ മക്കളുടെ ആ കുട്ടിപ്രായത്തിൽ മക്കളെ ഒന്ന് സ്നേഹത്തോടുകൂടി ചുംബിക്കാൻ പോലും തയ്യാറാവാത്ത അവനെ നിന്നെ എനിക്ക് ജോലിക്കായിട്ട് വെക്കാൻ താല്പര്യമില്ല എന്നുള്ള നിലക്ക് റസൂൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. حدثنا يزيد بن ابي صالح ابو حبيب البصري حدثنا ابو عثمان النهدي عبد الرحمن بن مل عبد الرحمن بن مل يحدث عن سلمان قال ان الله عز وجل حين خلق السماوات والارض خلق 100 رحمه. رسول الله صلى الله عليه وسلم മനോരി ഹദീസ് തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ സൃഷ്ടിച്ച സമയത്ത് 100 കാരുണ്യത്തെയും സൃഷ്ടിച്ചു. 100 കാരുണ്യത്തെ അള്ളാഹു സൃഷ്ടിച്ചു. كل رحمه تباقهما فانزل الى الارض رحمه واحده. ഓരോ റഹ്മത്തും ഓരോ ദർജയിലാണ്, ഓരോ തട്ടിലായിട്ട് അത്ര കൂടുതലുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാന വതആല ഒരു റഹ്മത്തിനെ ഭൂമിയിലേക്ക് ഇറക്കി. فبها يتالف الخلائق وبها يتراحمون. അതിന്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടികൾ തമ്മിലുള്ള കാരുണ്യം കാണിക്കുന്നതും ബന്ധം ഉണ്ടാവുന്നതും. وبها يتعاطفون അവർ തമ്മിൽ അടുപ്പുണ്ടാവുന്നതൊക്കെ. وذخر عنده 99 رحمه. അവിടെ 99 റഹ്മത്തുകൾ അള്ളാഹുവിന്റെ അടുക്കൽ പിടിച്ചു വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഫൈദ കാന യൗമൽ ഖിയാമ, യൗമൽ ഖിയാമ ആയി കഴിഞ്ഞാൽ വമ്മ ഹാദിഹി റഹ്മ ഇലാ 99, ഈ ഭൂമിയിലുള്ള ഒരു റഹ്മത്ത് അതിലേക്ക് ചേർക്കപ്പെടും, ആ 99 ചേർക്കപ്പെടും. എന്നിട്ട് യൗമൽ ഖിയാമയിലാണ് ആ റഹ്മത്ത് പൂർണ്ണമായി നടപ്പിലാക്കുക. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ച അള്ളാഹുവിന്റെ റഹ്മത്തല്ല, അള്ളാഹു തആല 100 റഹ്മത്തുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ സൃഷ്ടിച്ച റഹ്മത്തിൽ ഒന്ന് മാത്രമാണ് ദുനിയാവിൽ ഇറക്കിയിട്ടുള്ളത്. അതിന്റെ പേരിലാണ് ഈ മൃഗങ്ങളാണെങ്കിലും ഒരു ഉമ്മാക്ക് ഒരു കുട്ടിയോടുണ്ടാകുന്ന സ്നേഹം, അല്ലെങ്കിൽ പരസ്പരം നമുക്ക് തോന്നുന്ന കാരുണ്യം എല്ലാം അതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്, അതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എന്നാൽ ബാക്കി 99 കാരുണ്യം അള്ളാഹു തആല യൗമുൽ ഖിയാമയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരെണ്ണം അന്ന് അതിലേക്ക് ചേർക്കപ്പെടുകയും അന്ന് മുഅ്മിനീങ്ങളുടെ മേലെ ആ കാരുണ്യം നടപ്പിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുന്ന, സ്വർഗം ലഭിക്കുന്ന, അങ്ങനെ പല കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ എത്രത്തോളം റഹ്മത്തുള്ളവരാകണമെന്ന് മനസ്സിലാക്കാം. حدثنا يزيد بن ابي صالح حدثني ابو عثمان بن سلمان قال ان الله حي كريم يستحي من عبده ان يرفع يديه اليه يدعو ثم يردهما صفرا او خائبتين. ان الله حي كريم. الله سبحانه وتعالى لجيل അവനാണ്, الله تعالى മാന്യനാണ്. يستحي من عبده ان يرفع يديه الى اليه يدعو. الله سبحانه وتعالى ക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഉയർത്തിയ കൈകൾ വെറും കൈയോടുകൂടി തിരിച്ചുവിടുക എന്നുള്ളത് അള്ളാഹുവിന് ലജ്ജയുള്ള കാര്യമാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് യോട് എന്തെങ്കിലും ചോദിച്ചാൽ, എന്തെങ്കിലും ദുആ ചെയ്താൽ ഏതെങ്കിലും ഒരു രീതിയിൽ അള്ളാഹു തആല അതിന് ഉത്തരം ചെയ്യും. ഒന്ന് ചോദിച്ച കാര്യം നൽകും, അല്ലെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ നൽകും, അല്ലെങ്കിൽ ഏതെങ്കിലും വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും, അല്ലെങ്കിൽ പരലോകത്തേക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിലാകും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അള്ളാഹു തആല അതിന് ഉത്തരം ചെയ്യും. നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് തേടുന്ന ആ തേടൽ, അത് വെറും കൈയോടുകൂടി ഒന്നും നൽകാതെ മടക്കി വിടാൻ അള്ളാഹു ലജ്ജിക്കുന്നു. അത്രത്തോളം മാന്യതയുള്ളവനാണ്, അത്രത്തോളം കാരുണ്യമുള്ളവനാണ്. ഹദസന സുഫിയാൻ അൻ അബി ഇസ്ഹാഖ് അൻ അബിൽ അഹ്വസ് അൻ അബ്ദുല്ലാഹ് ഖാല മഅ കുല്ലി ഫർഹത്തിൻ തർഹ. എല്ലാ സന്തോഷത്തിനോടൊപ്പവും ഒരു വിഷമവും ദുഃഖവും ഉണ്ടാവും. അതായത് എല്ലാ ഒരു സന്തോഷം, ദുനിയാവിന്റെ നിയമമാണത്, ദുനിയാവിന്റെ രാവും പകലും പോലെയാണ് സന്തോഷവും ദുഃഖവും അതുപോലെ പരീക്ഷണങ്ങളും സൗഖ്യവും എല്ലാം ഉണ്ടാവുക. എല്ലാ സന്തോഷത്തിനോടൊപ്പവും ഒരു ദുഃഖം, ഒരു വിഷമം, ഒരു നിരാശ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകും. അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് മാറി മാറിക്കൊണ്ടേയിരിക്കും. حدثنا إسرائيل عن أبي الأحوش عن عبد الله قال مع كل فرحة ترحى وما ملي بيت حبرة إلا ملي مثلها عبرا. ഒരു വീടുമില്ല അവിടെ സന്തോഷം കൊണ്ട് നിറഞ്ഞാൽ അവിടെ എന്തെങ്കിലും ദുഃഖം കൊണ്ട് നിറയാതെ. അതായത് അത് അള്ളാഹുവിന്റെ സുന്നത്താണ്. ദുനിയാവിൽ അത് ഞാൻ പറഞ്ഞല്ലോ, ശുക്രന്റെയും സബറിന്റെയും പരീക്ഷണത്തിന്റെ മേഖലകളാണ്. അവന് നിഅമത്തുകൾ കൊടുക്കും, സന്തോഷങ്ങൾ കൊടുക്കും, അവൻ ശുക്ർ കാണിക്കണ്ടോന്നറിയാൻ. അവന് പരീക്ഷണങ്ങൾ കൊടുക്കും, കഷ്ടപ്പാടുകൾ എടുക്കും, അവൻ സബർ കാണിക്കണ്ടോന്നറിയാൻ. ഏതായിരുന്നാലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ എല്ലാവിധ ഈ സന്തോഷത്തിനോടൊപ്പം ഒരു ഈ ഒരു അവസ്ഥയും ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബാബു അൽ ഇൻസാത്ത്, ശ്രദ്ധിച്ച് കേൾക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന, എൽമ് നേടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ്. حدثنا ابو سنان سعيد بن سنان عن عنتر ابي وقيع قال سمعت ابن عباس رضي الله عنه يقول ابن عباس رضي الله عنه قال ما سلك رجل tariqan yaltamisu fihi ilma illa sahhalallahu lahu tariqan ila aljanna. Rasulullah sallallahu alaihi wasallam hadithukalla chila lafdhukal ibn Abbas radhiyallahu anhu parayana, ma salaka rajulun tariqan, oru vyaktiyum illa oru vazhi sweekarichathu, yaltamisu fihi ilma, avan ante uddesham vekkunnathu ilma shar'iyayittulla ilmu naranam ennal, illa sahhalallahu lahu tariqan ila aljanna, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിലേക്ക് ഒരു വഴി എളുപ്പമാക്കാതെ. അതായത് ഇൽമ് നേടുമ്പോൾ അവൻ എന്തുണ്ടാവും, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനും സ്വർഗത്തിൽ പുണ്യം നേടാനുള്ള വഴികളെ കുറിച്ച് അറിയും. അങ്ങനെ അവന് കൂടുതൽ സ്വർഗത്തിലേക്ക് എളുപ്പം എത്താൻ സാധിക്കും. അപ്പൊ അള്ളാഹു തആല ആ വഴി എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് എന്ത്, അവന് ഇൽമ് നേടാൻ തൗഫീഖ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഇൽമ് നേടുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് കൂടുതൽ അടുക്കുന്നവനായിട്ട് ആ പാതയിൽ പ്രവേശിക്കുന്ന ആളായിട്ട് മാറും. വമൻ അബ്തഅ ബിഹി അമലുഹു ലം യുസ്രിഅ ബിഹി നസബുഹു, ആരെങ്കിലും അവന്റെ കർമ്മം കൊണ്ട് മെല്ലെ ആയി കഴിഞ്ഞാൽ, അള്ളാഹുലേക്ക് അടുക്കുന്നതിൽ നിന്ന് മെല്ലെ ആയി കഴിഞ്ഞാൽ, അവന്റെ വേറെന്തെങ്കിലും ബന്ധം കൊണ്ടോ അവന്റെ വേറെന്തെങ്കിലും സ്ഥാനം കൊണ്ടോ കുടുംബമഹിമ കൊണ്ടോ ഒന്നുകൊണ്ടും അവൻ അള്ളാഹുലേക്ക് അടുക്കുന്നവനാവൂല. അള്ളാഹുലേക്ക് അടുക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. വമാ ജലസ ഖൗമും ഫീ ബൈതിൻ ബുയൂതില്ല, അള്ളാഹുവിന്റെ ഭവനത്തിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു ജനതയും ഇരിക്കുന്നില്ല. യതദാ റസൂല കിതാബല്ലാ, അള്ളാഹുവിന്റെ കിതാബ് പഠിച്ചുകൊണ്ട് അല്ലാതെ പഠിച്ചുകൊണ്ട്. വയതഅല്ലമൂന ബൈനഹും, അതുപോലെ അത് പരസ്പരം പഠിപ്പിച്ചുകൊണ്ട്, ഇല്ല പരസ്പരം പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും. ഇല്ല ഖശിയത്തുഹും റഹ്മ, അവരുടെ മേലെ റഹ്മത്ത് പൊതിയാതെ. വഹഫത്ഹുമുൽ മലായിക, അവരുടെ മലായിക്കളുടെ സ്ഥാനമില്ലാതെ. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹ, അവരെ കുറിച്ച് അള്ളാഹു തആല അള്ളാഹുവിന്റെ അടുക്കലുള്ളവരോട് സൂചിപ്പിക്കാതെ. വകാനു അളിയാഫഹു ഹത്താ യഖൂദു ഫീ ഹദീസിൻ ഗൈരി, അവരെല്ലാം അള്ളാഹുവിന്റെ അതിഥികളാണ് മറ്റൊരു വിഷയത്തിൽ, അതായത് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ചുള്ള ഇതല്ലാതെ വേറെന്തെങ്കിലും വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നവരെ അവർ അള്ളാഹുവിന്റെ അതിഥികളെ പോലെയാണ്. അതായത് നമ്മൾ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഭവനത്തിൽ, ഒരു മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്, അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുകയാണ്, ഹദീസ് പഠിക്കുകയാണ്, ദീനിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്, അള്ളാഹുവിനെ കുറിച്ച് ചർച്ച ചെയ്യാണ്. അവർ അവരുടെ വേല അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്ന മലക്കുകളുടെ സാധ്യത ഉണ്ടാകുന്ന അള്ളാഹു തആല അവരെ നോക്കി അഭിമാനം കൊള്ളും. അള്ളാഹു തആല മലക്കുകൾ അവരെ കണ്ടില്ലേ, അവരെന്താണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു തആല ചോദിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹുനെ ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ. പക്ഷെ അള്ളാഹുക്കിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അള്ളാഹുവിന്റെ അതിഥികളാണ് അവർ. അവർ വേറൊരു വിഷയത്തിലേക്ക് തിരിഞ്ഞു പോകുന്നത് പോലെ അള്ളാഹു തആല ഈ നിയ്യത്തിൽ വേണം നമ്മൾ ഇൽമിന്റെ സദസ്സുകൾ ഇരിക്കാൻ, ഈ ഒരു റഹ്മത്ത് അനുഭവിക്കാനും ഈ ഒരു സ്ഥാനം നേടാനും. ആ ഒരു നിയ്യത്തിലായിരിക്കണം ഏത് ഇൽമിന്റെ സദസ്സിലും നമ്മൾ ഇരിക്കാൻ. വെറുതെ നിസ്സാരമായി കേട്ടുപോകുന്ന അവസ്ഥയിലല്ല ഒരു ഇൽമിന്റെ സദസ്സിൽ നാം പങ്കെടുക്കേണ്ടത്. حدثنا سفيان عن ابي زعرا عمرو بن عمرو عن ابي الاحوص قال عبد الله ان احدا لا يولد عالما وانما العلم بالتعلم على طلابك العلم നേടുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം അവരവരുടെ കിതാബുകളിൽ എഴുതി വെക്കേണ്ട ഒരു വാക്കാണ്. ان احدا لا يولد عالما, ഒരാളും തന്നെ എന്തായി ജനിക്കുന്നില്ല, ആലിമായി ജനിക്കുന്നില്ല. ഇന്ന് ലോകത്തിലെ പ്രശസ്തരായ ഏത് ഉലമാക്കൾ വേണമെങ്കിലും എടുത്തോളൂ, ഏതൊരു പുസ്തകാലി ഫൗസാൻ ഹഫിളഹുല്ലാ, അല്ലെങ്കിൽ അബ്ദുൽ മുഹസിൻ അൽ അബ്ബാദ്, അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഇബ്നു ബാസ് റഹിമുല്ലാ, ഷെയ്ഖ് ഉസൈമീൻ, അല്ലെങ്കിൽ മുൻഗാമികളായിട്ടുള്ള ഇമാം ഷാഫി, അഹമ്മദ് ഹംബൽ, അങ്ങനെ ആരെ വേണമെങ്കിലും എടുത്തോളും, സലഫുകളിലോ ഖലഫുകളിലോ ഉള്ള ഉലമാക്കൾ ആരെ വേണമെങ്കിലും എടുത്തോളും, ഇന്ന അഹദൻ ലാ യൂലദു ആലിമ, എന്തായിട്ടല്ല ജനിക്കുന്നത്, ആലിമായിട്ടല്ല ജനിക്കുന്നത്. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, എല്ലാവരും ജനിക്കണ എങ്ങനെയാണ്, ഒന്നും അറിയാത്ത അവസ്ഥയിലാണ്, ഒരാളും ആലിമായി ജനിക്കുന്നില്ല. വഇന്നമൽ ഇൽമു ബിതഅല്ലും, ഇൽമ് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ്. എത്രത്തോളമാണോ നമ്മൾ പഠനത്തിൽ തലബൽ ഇൽമിൽ ഇജ്തിഹാദ് ചെയ്യുന്നത്, നമ്മുടെ സമയം ചെലവഴിക്കുന്നത്, നമ്മൾ പരിശ്രമിക്കുന്നത്, അതിനടിസ്ഥാനത്തിലാണ് നമുക്ക് ഇൽമ് നേടാൻ പറ്റുക. ഇത് നമ്മളെല്ലാവരും നമ്മുടെ കൽബിൽ ഓർമ്മിക്കണം. പല ആളുകൾക്കും ഷെയ്ത്താൻ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കിയിട്ട് ഞാൻ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, എനിക്ക് പഠിച്ചിട്ട് എവിടെ എത്താൻ പറ്റൂല, ഒന്നും പഠിക്കാൻ പറ്റില്ല. ആരും ആലിമായി ജനിക്കുന്നതല്ല, ഒരാളും ആലിമായി ജനിക്കുന്നതല്ല. അവർ പഠിച്ചു, അവർ മനസ്സിലാക്കി, അവർ ഇൽമ നേടി, അവർ ഇജ്തിഹാദ് ചെയ്തു, അവരുന്നതമായ ദർജയിലെത്തി. നമ്മൾ അതുപോലെ തഅല്ലും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഇൻഷാഅല്ലാഹ് വബില്ലാഹി തൗഫീഖ് നമ്മുടെ ഇൽമിൽ വർധനം ഉണ്ടാകും, ഇൽമിൽ ഉന്നതമായ സ്ഥാനത്തെത്താൻ സാധിക്കും. അപ്പൊ നമ്മൾ നേടേണ്ടത് ഇൽമ് നേടുക എന്നുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കലാണ്. حدثنا عاصم بن رجاء بن حيوة عن رجل عن أبي الدرداء رضي الله عنه قال أبو الدرداء رضي الله عنه أدرت في حديث للأفضل إن العلماء هم ورثة الأنبياء علماء كل أنبياء كل أن ندر أو غاشي كلا كان أنبياء كل بدي بيشي بتيسي بوي علمان أو رباك كل أو رباك برنيو لكنا إن الأنبياء لم يورثوا دينارا ولا درهما
അമ്പയാക്കളെ ദീനാറോ ദിർഹമോ അവിടെ വിട്ടുവച്ചു പോയിട്ടില്ല. അമ്പയാക്കളുടെ സ്വത്ത് അന്തരാകാശമായിട്ട് ആർക്കും എടുക്കാനും പറ്റൂല, അവരങ്ങനെ വിട്ടേച്ചു പോയിട്ടില്ല. ഇന്നമ വറസൂ അൽ ഇൽം, അവരവിടെ വിട്ടേച്ചു പോയിട്ടുള്ളത് ഇൽമാണ്, ശർഈയായിട്ടുള്ള ഇൽമാണ്. ഫമൻ അഖദ ബിഹി അഖദ ബിഹദ്ദിൻ വാഫിർ, അത് ആരാണോ നേടിയത് അവൻ വലിയ സൗഭാഗ്യമാണ് നേടിയിട്ടുള്ളത്, വലിയ കാര്യമാണ് അവൻ നേടിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശർഈയായിട്ടുള്ള ഇൽമ് നേടുന്നതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമ്മുടെ രാവും പകലും അതിനുള്ള പരിശ്രമമായിരിക്കണം. അതിനേക്കാൾ വലുതായിട്ട് ദുനിയാവിൽ വേറെ ഒന്നും കിട്ടാനില്ല. അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു തആല നൽകുന്ന വലിയൊരു ഔദാര്യമാണ്. അതിന് നമ്മുടെ പരിശ്രമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഇൽമിന്റെ മേഖലയിൽ അമ്പിയാക്കളുടെ അനന്തരാവകാശമായിട്ടുള്ള ഈ സ്വത്ത് അത് നേടിയെടുക്കുന്നതിൽ നാം പരിശ്രമിക്കണം. ഹദ്ദസനാ സുഫിയാൻ അൻ ഖൈമ ബിൻ മർസദ് അൻ അബി അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹ് ഇബ്നു ഹബീബ് السلمي عن عثمان بن عفان قال قال رسول الله صلى الله عليه وسلم افضلكم من تعلم القران وعلمه. عثمان بن عفان رضي الله عنه പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളത്, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ഉത്തമരായിട്ടുള്ള ആളുകൾ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിപ്പിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഖുർആനുമായി അള്ളാഹുവിന്റെ ദീന ശറഇന്റെ ഖുർആനാവട്ടെ, ഖുർആന്റെ വിശദീകരണമായിട്ടുള്ള ഹദീസുകളാവട്ടെ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫിഖീ ചർച്ചകളാവട്ടെ, ദീനുമായിട്ടുള്ള എല്ലാ ഇൽമും അതിന്റെ അസ്ല് ഖുർആനാണ്. ഏറ്റവും ഇൽമിന്റെ അസ്ല് ഖുർആനാണ്. അതിന്റെ തഫ്സീറാണ് ഹദീസ്, അതിൽ നിന്ന് ഉരുത്തിരിച്ചെടുക്കുന്നതാണ് ഫിഖ്, അത് ബാക്കിയുള്ള ചർച്ചകളെല്ലാം. അപ്പൊ ഏതൊരു ഇൽമാവട്ടെ, അത് പഠിക്കുക, അത് പഠിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തമരായിട്ട് ജനങ്ങളിൽ പരിഗണിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ള ആളുകളാണ്. അടുത്ത ഹദ്ദസന ഫദ്രൻ മുൻദിർ തൗരി അൻ അബീ ദർ ഖാൽ ലഖദ് സറകനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിട്ടുപോയത്, വമാ യുഖല്ലിബു തായിറുൻ ജനാഹി ഫിസ്സമാ ഇല്ലാ ദക്കറനാ മിൻഹു ഇൽമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വിട്ടുപോകുമ്പോൾ ആകാശത്ത് ചിറകടിച്ച് പറക്കുന്ന ഒരു പക്ഷിയെ പോലും ഒരു ചെറിയ ഇൽമ അതിനെക്കുറിച്ച് പറഞ്ഞു തരാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇൽമ പറഞ്ഞു തരാതെ റസൂലുള്ള വിട്ടേച്ചു പോയിട്ടില്ല. അതായത് എല്ലാ വിഷയങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഇൽമ ഇവിടെ പകർന്നു നൽകിയിട്ടുണ്ട്. നമ്മൾ ഏത് പരിശോധിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ തുബിന്റെ മേഖല നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേഖല നോക്കിക്കഴിഞ്ഞാൽ, എല്ലാ മേഖലയിലും ഒരു ഇൽമ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം അല്ലാഹു അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂൽ സംസാരിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യനേണ്ട ഏറ്റവും ഹൈറായിട്ടുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കിതാബിലെ അവസാനത്തെ ബാബാണ് ബാബ് കിതാബു അഹ്ലിൽ ഖൈരി ബഅദുഹും ഇലാ ബഅദ്. ബാബ് കിതാബ് അഹ്ലിൽ ഖൈരി ബഅദുഹും ഇലാ ബഅദ്, ഖൈറുള്ള ആളുകൾ ചിലർ ചിലർക്ക് വേണ്ടി എഴുതിയ കത്തുകൾ അല്ലെങ്കിൽ എഴുത്തുകൾ, അതിൽ വന്നിട്ടുള്ള ചില ഉപദേശങ്ങൾ, ചില വാക്കുകൾ, അതാണ് അവസാനമായി കൊടുത്തിട്ടുള്ളത്. ഹദ്ദസന സക്കരിയ ഇബ്നു അബി സായിദ് അൻ ആമിർ ഖാല കതബത് ആയിഷത്തു ഇലാ മുആവിയ. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ആയിഷ റളിയല്ലാഹു അൻഹ കത്തെഴുതി. പ്രത്യേകിച്ച് ഫിത്ന ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ, ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, അതുമായി ബന്ധപ്പെട്ട കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ മദീനത്തിൽ നിന്ന് പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് കത്തുകൾ എഴുതുമായിരുന്നു. അന്ന് കൂഫയിൽ ഉള്ള കൂഫയിലല്ലോ, കൂഫയിലെന്നിട്ട് ഓർമ്മ അല്ലാഹു അലം, അവിടെയുള്ള കത്തുകൾ എഴുതുമായിരുന്നു. ഒരുപാട് പറയും, നല്ല ഒരുപാട് നസീഹത്തുകളുള്ള കത്തുകളായിരുന്നു അതുണ്ടായിരുന്നത്. ഒരുപാട് ഹദീസിന്റെ കിതാബുകളൊക്കെ കാണാൻ സാധിക്കും. ആ കത്തുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹു എഴുതിയിരുന്നു, ഫൈനൽ അബ്ദ ഇദാ ആമില ബി മഅസിയത്തില്ലാ ആദ ഹാമിദുഹു മിനന്നാസി ദമ്മ. ഫൈനൽ അബ്ദ ഇദാ ആമില ബി മഅസിയത്തില്ലാ, ഒരു അടിമ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, ആദ ഹാമിദുഹു മിനന്നാസി ദമ്മ, അള്ളാഹുവിൽ ജനങ്ങളിൽ നിന്നുള്ള അവനുള്ള സ്തുതി അതെന്തായി മാറും, അവനെ തരം താഴ്ത്തുന്ന അവഹേളിക്കുന്ന കാര്യമായിട്ട് മാറും. നമ്മൾ ആലോചിച്ച് നോക്കണം, ഈ കത്തുകൾ എഴുതുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് വളരെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന കാലത്താണ്. പക്ഷെ അവിടെ പോലും ആയിഷ, ഇതിന്റെ വേറെ വീട്ടുകളിലൊക്കെ ഇതേ ആശയങ്ങളാണ്, അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ എഴുതിയിരുന്നത്. അത്രയും ഫിത്ന അടക്കുന്ന, അത്രയും ഭയാനകമായിട്ടുള്ള മുസ്ലിങ്ങൾ പോലും ചേരി തിരിഞ്ഞിട്ട് വളരെ അപകടം നിറഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ മുആവിയ റളിയല്ലാഹുവിന് എഴുതുന്ന എഴുത്തിൽ പറയുന്നത് എന്താണ്, അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ജനങ്ങളിൽ നിന്ന് എന്തുണ്ടാകും, വെറുപ്പുണ്ടാകുന്ന അവസ്ഥയുണ്ടാകും. ഇതേ ആശയത്തിൽ വേറെ കുറെ എഴുത്തുകൾ കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ എത്രത്തോളമാണ് കാര്യത്തെ മനസ്സിലാക്കേണ്ട രീതിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ബന്ധിപ്പിച്ചിട്ടാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി. വേറെ എന്തൊക്കെ ചർച്ച ചെയ്യുക, വേറെ എന്തൊക്കെ എഴുതി കൊടുക്കുക, വേറെ എന്തൊക്കെ കത്തെഴുതുക. പക്ഷെ അള്ളാഹുവിനെ ധിക്കരിച്ചു കഴിഞ്ഞാൽ നിനക്ക് തോൽവിയാണ് ഉണ്ടാവുക, നിനക്ക് ആക്ഷേപമാണ് ഉണ്ടാവുക. അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം. അള്ളാഹുമായി ബന്ധിപ്പിച്ചിട്ട് ഉപദേശിച്ചിരുന്ന ആളുകൾ, അതാണ് ജീവിതത്തിന്റെ നമുക്ക് ഏറ്റവും വിജയം. അള്ളാഹുമായിട്ട് എത്രത്തോളം നമുക്ക് ബന്ധമുണ്ടോ, ആകാശഭൂമികൾ നമുക്കെതിരായിരുന്നാലും നമുക്ക് അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല, അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. അതുകൊണ്ട് ആ രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ മുൻഗാമികളായ ആളുകൾ, അവർ മുൻഗാമികളായ പ്രവാചകന്മാരോടൊപ്പം യുദ്ധം ചെയ്തിരുന്ന സമയത്ത് അവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ പറഞ്ഞിരുന്നുണ്ട്, റബ്ബന റബ്ബന ഗഫിർ ലന ദുനൂബന വഇസ്റാഫന ഫീ അംരിന വസബ്ബിത് അഖ്ദാമന വൻസുർന അൽഖൗമിൽ കാഫിരീൻ. യുദ്ധം ചെയ്യുന്ന സമയത്ത് അവർ ദുആ, ഇബ്നു ഖയ്യിം റഹിമഹുള്ള ഈ ദുആ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇവിടെ ആദ്യം പറഞ്ഞ കാര്യം എന്താ, റബ്ബന ഗഫിർ ലന ദുനൂബന വഇസ്റാഫന ഫീ അംരിന, ഞങ്ങളുടെ പാപങ്ങൾ പൂർത്തീകരണമെന്ന്. എന്നിട്ടാണ് എന്ത് ചോദിക്കുന്നത്, വസബ്ബിത് അഖ്ദാമന വൻസുർന അൽഖൗമിൽ കാഫിരീൻ, ഞങ്ങളുടെ കാലുകൾ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ളത്. നമ്മുടെ പാപങ്ങളാണ് ശത്രുക്കളുടെ മുമ്പിൽ നമ്മളെ തോൽപ്പിക്കുക. നാം ചെയ്യുന്ന പാപങ്ങൾ, തിന്മകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്, നമ്മൾ എത്ര ആയുധബലമുണ്ടെങ്കിലും എത്ര സംഘബലമുണ്ടെങ്കിലും എത്ര ശക്തി ഉണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ പാപങ്ങളാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളാണുള്ളത് എങ്കിൽ ആ ശത്രുക്കളുടെ അടുക്കൽ നമുക്ക് വിജയം ഉണ്ടാവില്ല, മുസ്ലിങ്ങൾക്ക് വിജയം ലഭിക്കില്ല. ഇത് മനസ്സിലാക്കാതെ ചില ആളുകൾ അവർക്ക് അള്ളാഹനെ ഹറാമാക്കുന്ന അള്ളാഹ ഹറാമാക്കിയ കാര്യങ്ങൾ, അത് സംഗീതമാവട്ടെ സിനിമയാവട്ടെ പലിശയാവട്ടെ, അതൊന്നും കുഴപ്പമില്ല. മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ശത്രുക്കൾക്കെതിരെ സംഘമായി നിന്ന് ആയുധവും ശക്തിയും ഉണ്ടാക്കി നിന്നാൽ വിജയിക്കുമെന്ന് തെറ്റായ ധാരണയാണ്. മുസ്ലിമുകൾക്ക് ഏറ്റവും വലിയ ഇജ്ജത്ത് ഉണ്ടായിരുന്നത് അഥവാ ദുനിയവി ആയിട്ട് ഒരുപാട് സമ്പത്തും സൗകര്യവും ഉണ്ടായിരുന്ന കാലത്താണ് കുരിശുദ്ധം നടന്നിട്ട് തോറ്റിട്ടുള്ളത്. ആൻഡലൂസ് സ്പെയിൻ യൂറോപ്പൊക്കെ നഷ്ടപ്പെട്ടത് മുസ്ലിമുകൾ നല്ല സമ്പത്തുള്ള കാലത്താണ്. അതുകൊണ്ടല്ല, അവരുടെ ജീവിതത്തിൽ എത്രത്തോളം അള്ളാഹുമായിട്ട് സൂക്ഷ്മതയുണ്ട് ഇത് ശത്രുക്കൾക്ക് നന്നായിട്ടറിയാം. ഇന്ന് കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരുക്കിയ കെണികൾ സൂക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ ശ്രമിക്കുന്നത് നമ്മുടെ രഹസ്യ ജീവിതം നശിപ്പിക്കാനാണ്. ഒരു മുസ്ലിമിന്റെ രഹസ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെ തിന്മകൾ കൊണ്ട് നടക്കാം അതവർക്കറിയാം. അതിനുള്ള വഴി അവർ ഒരുക്കിക്കൊണ്ടേയിരിക്കും, അതിന്റെ വഴി അവർ കാണിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ബാഹ്യമായിട്ട് അവർ പുറത്ത് നല്ല രീതിയിൽ ഇസ്ലാമിന് വേണ്ടി പടവരുതാൻ നിൽക്കുന്ന ആളുകളായി മാറും. രഹസ്യ ജീവിതത്തിൽ അവർ അള്ളാഹിനെ ധിക്കരിക്കുന്ന ആളുകളാവും. അള്ളാഹിന്റെ സഹായം ഒരിക്കലും വരാൻ പോകുന്നില്ല, അള്ളാഹുവിന്റെ അടുക്കൽ വിജയം നേടാനും സാധിക്കാൻ പോകുന്നില്ല. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ എത്രത്തോളം അള്ളാഹുവിനെ സൂക്ഷിച്ച് ഗൈബിയായ നിലക്ക് ജീവിക്കുന്നുവോ, ബാഹ്യമായ നിലക്ക് അള്ളാഹുവിന്റെ സഹായം നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉണ്ടാവും, നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ. എന്ത് നല്ല ഉദാഹരണമാണ് ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത് അള്ളാഹു തആല പറഞ്ഞത്. ഹുനൈൻ യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങളുടെ എണ്ണ ബലം ഒരുപാട് ആളുകളുണ്ട്. ഹുനൈൻ യുദ്ധം പറഞ്ഞാൽ മക്കം ഫത്ഹിന് ശേഷം, മക്കം ഫത്ഹിന് ശേഷം ത്വായിഫിലെ സഖീഫ് ഗോത്രങ്ങളൊന്നും അംഗീകരിക്കാൻ സമയമില്ലാത്ത ആ സന്ദർഭത്തിലാണ് യുദ്ധം ഉണ്ടാവുന്നത്. അവിടെ മുസ്ലിമുകൾ, പുതുമുസ്ലിമുകളും അല്ലാത്ത മുസ്ലിങ്ങളും എല്ലാവരും ആയിട്ട് 10,000 മുസ്ലിമുകൾ യുദ്ധത്തിന് പോകുന്നുണ്ട്. അത്രയും വലിയ സൈന്യമായിട്ടൊരു യുദ്ധത്തിന് പോയിട്ടില്ല. അങ്ങനെ പോകുന്ന സൈറ്റ് സഖീഫ് ഗോത്രം കുറച്ച് ആളുകളേ ഉള്ളൂ, അത്ര വലിയ ആളുകളില്ല. സംഘബലം വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിമുകൾക്ക് അന്ന് ഉജുബുണ്ടായി അവരുടെ ആധിക്യത്തിന്. ഞങ്ങൾ കുറെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ കുറെ ആൾക്കാർ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നമ്മൾ ഉഷാറായിട്ട് കുറെ ആളുകളുണ്ട്, കുറെ സൈന്യമുണ്ട്, കുറെ ആയുധങ്ങളുണ്ട് എന്നുണ്ടായി. അവർ പേടിച്ചോടുന്ന അവസ്ഥയുണ്ടായത് അള്ളാഹു തആല പറഞ്ഞു. ആദ്യത്തിൽ അവർ പേടിച്ചോടി. റസൂലുള്ള ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരും. റസൂലുള്ള വിളിച്ചു പറയുന്ന അവസ്ഥയുണ്ടായി. എത്ര നല്ല രീതിയിൽ അള്ളാഹ് പറഞ്ഞിരുന്നത്. അതേസമയത്ത് ബദറിന്റെ ചരിത്രം അള്ളാഹ് പറഞ്ഞു നോക്കി, ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു തആല പറയാ, ഞാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒന്നും ഇല്ലായിരുന്നില്ല, എണ്ണബലം കൊണ്ട് ആയുധങ്ങൾ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഈമാന്റെ ശക്തി ഉണ്ടായിരുന്നു, ഈമാന്റെ സിദ്ഖ് ഉണ്ടായിരുന്നു, അള്ളാഹുവിനോടുള്ള കരാറുള്ള കൂറുണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും നഷ്ടപ്പെടുന്നത് അതാണ്. നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എത്രത്തോളം അള്ളാഹുവിനെ അനുസരിച്ച് ധിക്കരിക്കാതെ നാം നമ്മുടെ വ്യക്തി ജീവിതം ഓരോ മുസ്ലിമും നന്നാക്കുന്നുവോ, മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ ആ ഇസ്സത്ത് തിരിച്ചു നേടാൻ സാധിക്കും, ഇസ്ലാമിനെ ഇസ്സത്ത് നേടാൻ സാധിക്കും. അതല്ല എങ്കിൽ പുറത്ത് എത്ര നന്നായി കാണിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല, രഹസ്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചെങ്കിലല്ലാതെ. അപ്പൊ നല്ല ഉപദേശം ആയിഷ റളിയല്ലാഹുഹു മുആവിയ റളിയല്ലാഹുഹു എഴുതി കൊടുക്കുകയാണ്. حدثنا شعبة عن عمرو بن مرة عن عبد الرحمن بن أبي ليلى قال كتب أبو الدرداء إلى مسلمة بن مخلد أبو الدرداء رضي الله عنه مسلمة بن مخلد يريدك عن أما بعد يريدك أتلي بريان فإن العبد إذا عمل بطاعة الله أحبه الله ഒരടിമ അള്ളാഹുവിനെ അനുസരിച്ച് കർമ്മം ചെയ്താൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടും. ഫൈദാ ഹബ്ബഹുല്ലാ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഹബ്ബഹു ഇലാ ഖൽഖി, അവനെ സൃഷ്ടികളിലേക്ക് ഇഷ്ടപ്പെട്ടവനാക്കും. വൈന്നൽ അബ്ദ ഇദാ അമില ബി മഅസിയത്തില്ലാ, ഒരടിമ അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് പ്രവർത്തനം ചെയ്താൽ അബ്ഗളഹുല്ലാ, അള്ളാഹു അവനെ വെറുക്കും. ഫൈദാ അബ്ഗളഹുല്ലാ ബഗളഹു ഇലാ ഖൽഖി, സൃഷ്ടികളെ അവന് വെറുപ്പുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാവും. അവരൊക്കെ പരസ്പരം ഉപദേശിച്ചത് അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടാണ്, അള്ളാഹുവിനെ അനുസരിക്കുന്നത് ഓർമ്മപ്പെടുത്തിയിട്ടാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഓർമ്മപ്പെടുത്തിയിട്ടാണ്. അതാണ് അവർ ഏറ്റവും വലിയ വിജയമായി കണ്ടത്. അതുകൊണ്ടാണ് അവർ വിജയം നേടാൻ കണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയാൽ സൃഷ്ടികളെല്ലാവരും ഒരുത്തിനെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന്റെ വെറുപ്പ് കഴിയാലോ, സൃഷ്ടികളെല്ലാം അവന് വെറുക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പൊ ഈ എഴുത്തിൽ അത് കാണാൻ സാധിക്കും. حدثنا الضحاك بن يسار أبو العلاء عن يزيد بن عبد الله بن الشخير عن متجف قال إن العبد إذا استوت سريرته وعلانيته قال الله إذا استوت سريرته وعلانيته قال الله ودعني ميدا رحسيم عن ده برسيتنا قال وثم أي كأن الله بريم هذا عبدي حقا إذا عند دار تلاريما ഇതാണ് എൻ്റെ യഥാർത്ഥത്തിൽ അറിയുമ്പോൾ ഒരുത്തൻ്റെ രഹസ്യ ജീവിതം അവൻ്റെ പരസ്യ ജീവിതത്തിനേക്കാൾ ഉത്തമമായി നല്ലതായി മാറിയാൽ അള്ളാഹു പറയും ഹാദാ ഹാദാ അബ്ദി ഹഖൻ ഇതാണ് എൻ്റെ ശരിയായിട്ടുള്ള അടിമ ഖാല ഫഖാല മുത്തരിഫ് ലാ യുഹ്സിലന്ന അല്ലാഹു ലിസാബ മിനൽ ഖലായിഖ യൗമൽ ഖിയാമ ഹത്താ യഖുദൽ ജംലിൽ ജമ്മായി മിനൽ ഖർനായി ഫദല ഖർനിഹ അല്ലാഹു സുബ്ഹാനഹു വതആല നാളെ പരലോകത്ത് വിചാരണ നടത്തും എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ കൊമ്പുള്ള ഒരാട് കൊമ്പുള്ള ഒരാട് കൊമ്പ് കൊണ്ട് നേടിയ ഫളിൽ മറ്റേ ആടിൽ നിന്ന് അതായത് കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം വരെ വിചാരണ നടത്തും അള്ളാഹു സുബ്ഹാനഹു വതആല. ഇവിടെ പറയുന്ന ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും അള്ളാഹുവിന് വിചാരണ ഉണ്ടാവും. അപ്പോൾ ഒരുത്തന്റെ രഹസ്യം എത്രത്തോളം നന്നാവുന്നുവോ പരസ്യത്തെക്കാളും നന്നാവുന്നുവോ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ അവന്റെ സ്ഥാനം വളരെ വലുതായിരിക്കും. എത്ര എത്ര സ്വാലിഹ്യങ്ങൾ എത്ര എത്ര സ്വാലിഹ്യങ്ങളുടെ ചരിത്രം ഹില്യത്തുൽ ഔലിയ പോലെയുള്ള ഷീർ അലാമിൻ നുബല സിഫത്തു സഫ ഇതുപോലെയുള്ള കിതാബുകളിലെ ഓരോ ചരിത്രങ്ങൾ മുൻഗാമികളായ സ്വാലിഹ്യങ്ങളുടെ ചരിത്രങ്ങൾ വായിച്ചാൽ സഹോദരങ്ങൾ നമുക്ക് നമ്മളെ പുച്ഛം തോന്നിപ്പോവും, നമ്മളോട് പുച്ഛം തോന്നിപ്പോവും. അവരുടെ രഹസ്യ ജീവിതത്തിലെ നന്മ കൊണ്ട് അവർ നേടിയെടുത്ത അള്ളാഹുവിനടുക്കുള്ള സ്ഥാനം ജനങ്ങൾക്കിടയിൽ ഒരു വിലയില്ലാത്ത ആളുകളായിരിക്കും. ഓക്കെ, ഒരുപാട് ചരിത്രം കാണാം. ഒരു അടിമ ജനങ്ങൾക്കിടയിൽ ഒരു വിലയില്ലാത്ത അടിമ കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചിട്ടുള്ള അടിമ, ആ കൂട്ടത്തിൽ പോലും ഒരു കൂട്ടിനകത്താക്കി വെച്ചിട്ടുള്ള അടിമ, ആർക്കും വേണ്ട, വിൽക്കൂല, മുതലാളി വിൽക്കൂല, കാരണം ഇവനെ വിറ്റ് കഴിഞ്ഞാൽ എന്റെ മേലെ കുറ്റാവുമല്ലോ. അങ്ങനത്തെ അടിമകൾ, അങ്ങനത്തെ അടിമകൾ ഒരു നാടിന് മൊത്തം മഴയ്ക്ക് വേണ്ടി ക്ഷാമം വന്ന സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് വെറും രണ്ടരക്കാലത്ത് നമസ്കാരം, ഒരു നാട് മൊത്തം ബസറ മൊത്തം ഒരു ദിവസം മൊത്തം ദുആ ചെയ്തിട്ട് സ്വീകരിക്കാതെ ഒരു രണ്ടരക്കാലത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് സ്വീകരിച്ച ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം അവരുടെ ഇഖ്ലാസും സിദ്ഖും അവരുടെ രഹസ്യ ജീവിതത്തിലെ സൂക്ഷ്മത അത്രത്തോളമായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം, അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതൊരിക്കലും അവസാനിക്കില്ല, നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമാണ്. حدثنا سفيان عن أبيه عن بعض أصحابه عن الربيع بن خثم خثيم أنه كان إذا قيل له كيف أصبحت يا أبا يزيد അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ടാൽ എങ്ങനെയാണ് പിന്നെ രാവിലെ എങ്ങനെയാണ് എങ്ങനെയുണ്ട് ജീവിതം എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ അദ്ദേഹം പറയും അസ്ബഹന ളുഅഫാ മുദ്നിബീൻ ഞങ്ങൾ രാവിലെ ആയത് ഞങ്ങൾ ഇന്നത്തെ ദിവസമായത് ദുർബലരായി പാപം ചെയ്യുന്ന ആളുകളായിട്ടാണ്. നഖുല അർസാഖന ഞങ്ങൾ വീതിച്ച റിസ്ക് ഞങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്. വനന്തറു അജാലന ഞങ്ങളുടെ കാലം കാത്തു നിന്നിട്ട് നിൽക്കുന്ന അവസ്ഥയാണ്, മരണത്തെ കാത്തു നിൽക്കുന്ന അവസ്ഥയാണ്. കാരണം സ്വന്തത്തിലെ ദുർബലതയെല്ലാം മനസ്സിലാക്കിയിട്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു അവർ എന്നുള്ളത്. قال الربيع اضطروا هذا الكتاب الى الله يعني القران والى رسوله നിങ്ങൾ ഈ കിതാബിനെ ഖുർആനിനെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും അടക്കുക, അഥവാ ഖുർആനിനെയും ഹദീസിനെയും മനസ്സിലാക്കേണ്ടത് അവരുടെ മുറാദ് വെച്ചിട്ടായിരിക്കണം. ഖുർആൻ കൊണ്ട് അല്ലാഹ് എന്താണ് ഉദ്ദേശിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ എന്താണ് ഉദ്ദേശിച്ചത്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നാം മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം ഉപദേശിക്കുകയാണ്. അതുപോലെ തന്നെ قال الربيع ان من الحديث حديثا له ضوء كضوء النهار وان من الحديث حديثا له ظلمة كظلمة الليل ഹദീസുകൾ ചില ഹദീസുകളുണ്ട് പകലിനെ പോലെ പ്രകാശമുള്ളത്, ചില ഹദീസുകളുണ്ട് രാത്രിയെ പോലെ ഇരുട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചില ഹദീസുകൾ വ്യക്തമായിരിക്കും, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ചില കാര്യങ്ങൾ ഒരുപാട് നമ്മൾ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിയെടുക്കേണ്ട അഥവാ അതിന്റെ കൂടുതൽ കാര്യങ്ങളേക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട ഹദീസുകൾ ഉണ്ടാവും. ഹദീസുകൾ രണ്ടിനങ്ങൾ ഉണ്ടാവും എന്ന് അറിയിക്കുകയാണ്. حدثنا الأعمش قال سمعت شيخا أراه أبا خالد الوالبي عن ميمونة زوج النبي صلى الله عليه وسلم ميمونة زوج النبي صلى الله عليه وسلم عن النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم برانيد آيت رسول الله صلى الله عليه وسلم فاطمة ميمونة رضي الله عنها بريان الكافر يأكل في سبعة أمعاء والمؤمن يأكل في معين واحدة كافر أن الله ഏഴ് വയറ് ഭക്ഷിക്കും അഥവാ ധാരാളമായിട്ട് അവർ ഭക്ഷിക്കും. വൽ മുഅ്മിൻ എന്നാൽ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ യഅ്കുലു മിൻ മഅയിം വാഹിദത്തിൻ ഒരു പാത്രത്തിനുള്ളത് അല്ലെങ്കിൽ ഒരു വയറിനുള്ളതേ അവൻ ഭക്ഷിക്കുകയുള്ളൂ. അതൊരു മുഅ്മിൻ്റെ സിഫത്താണത്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു മുഅ്മിൻ്റെ സിഫത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവൻ പറഞ്ഞല്ലോ മുമ്പ് ഒരിക്കൽ ഹസൻ ബസീർ റഹ്മത്തുള്ളാഹി ഒരിക്കൽ ഒരിക്കൽ ശിഷ്യന്മാർ ഒരു സദസ് കഴിഞ്ഞിട്ട് ഒരു വിരുന്ന് കഴിഞ്ഞിട്ട് വരികയാണ്. വിരുന്ന് കഴിഞ്ഞിട്ട് എന്തോ ഒരു ഭക്ഷണം കഴിക്കുന്ന കാര്യം കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അവർ പറഞ്ഞു ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വയറ് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പൊ അസൽ ബസീർ റഹിമഹുള്ള പറഞ്ഞു ഒരു മുസ്ലിം അങ്ങനെ ഭക്ഷിക്കുകയെ ഒരു മുസ്ലിം അങ്ങനെ ഭക്ഷിക്കുമെന്ന് അസൽ ബസീർ റഹിമുള്ള അത്ഭുതത്തോടു കൂടി ആ വിദ്യാർത്ഥികളോട് അവരോട് ചോദിക്കുകയാണ്. ഒരു കാഫിറിന്റെ ഭക്ഷണ രീതിയും ഒരു മുഅ്മിന്റെ രീതിയും നാം ശ്രദ്ധിക്കണം. അള്ളാഹു തആല ഇന്ന് മുസ്ലിമുകളെ പരീക്ഷിച്ചിട്ടുള്ള വലിയൊരു പരീക്ഷണമാണ് ഭക്ഷണം. പറഞ്ഞല്ലോ, മുസ്ലിം സമൂഹത്തിന് മനസ്സിലാവാത്തതുകൊണ്ടാണ് നമ്മൾ മുൻഗാമികളിലെ കിതാബുകളിലേക്കും എല്ലാം പോയിട്ട് സലഫുകൾ അതെങ്ങനെ മനസ്സിലാക്കിയത് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നാം പറഞ്ഞല്ലോ, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ എത്ര തമാശയാക്കിയാലും എത്ര നിസ്സാരമായി കണ്ടാലും നമുക്ക് അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഈമാനിന്റെ മാധുര്യത്തെ കുറിച്ച് അറിവില്ലാത്ത കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനെ തമാശയായി കാണുന്നത്. ഗൗരവമുള്ള വിഷയമായിട്ട് സലഫുകൾ കണ്ടിട്ടുണ്ട് ആ കാര്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊരു ഹദീസ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ ഒരു വ്യക്തി ഏമ്പൊക്കെ ഇട്ടു, ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞിട്ട് ഏമ്പൊക്കെ ഇട്ടു. റസൂലുള്ള പറഞ്ഞ വാക്കെന്താണ്? ദുനിയാവിൽ ഏറ്റവും കൂടുതൽ വയറ് നിറച്ചവനാണ് പരലോകത്ത് ഏറ്റവും കൂടുതൽ വിശക്കുന്നവനായിട്ട് വരിക. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇത്ര ഭയപ്പെടണം? ദുനിയാവിൽ ഏറ്റവും വയറ് നിറച്ചവനാണ് പരലോകത്ത് ഏറ്റവും വിശക്കുന്നവനായിട്ട് വരിക എന്നുള്ളത്. ഇതൊക്കെ ഒന്നിരുന്ന് ചിന്തിച്ചാൽ തന്നെ മതി നമുക്ക് ബോധ്യപ്പെടാൻ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഹദസന സുഫിയാൻ അൻ മൻസൂർ അൻ ഇബ്രാഹിം ഖാല ഖാല മൻ ഖബലകും അഷ്ഫഖ സിയാബൻ വ അഷ്ഫഖ ഖുലൂബൻ. നമ്മുടെ മുൻഗാമികൾ എന്ന് പറഞ്ഞത് ദുർബലമായ വസ്ത്രം, ദുർബലമെന്ന് പിന്നെ അതായത് അത്രയും നിസ്സാരമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നവരും അതുപോലെ തന്നെ കൽബ് അത്രയും വിനയം പിന്നെ നൈർമല്യമുള്ള കൽബുള്ളവരുമായിരുന്നു. അതായത് ഒരു ശുഹൂരത്തുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത സാധാരണയായി വസ്ത്രം ധരിച്ചിരുന്ന അതുപോലെ തന്നെ കൽബിൽ ഏറ്റവും നൈർമല്യമുള്ള ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്ന് പറയാണ്. حدثنا الأعمش عن سعيد بن جبير عن أبي عبد الرحمن عن أبي موسى يعني الأشعري قال قال رسول الله صلى الله عليه وسلم لا أحد أسبر على عذب من الله عز وجل. الله سبحانه وتعالى قال تنكرت العكيبة لشمك دولة التعارم الله نصاراكلا بدي برنا الجود نصاراكلا الله نوري سندان مندن نوري برين അവരാരോപിക്കുന്നത്. പക്ഷെ അള്ളാഹു തആല അവർക്ക് എന്ത് നൽകുന്നുണ്ട്? അവർക്ക് റിസ്ക് നൽകുന്നുണ്ട്, അവർക്ക് ആഫിയത്ത് നൽകുന്നുണ്ട്. അള്ളാഹു തആലയാണ് ഒരു തനിക്ക് നേരെ വരുന്ന ആക്ഷേപത്തിൽ ഏറ്റവും വലിയ സബ്ർ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാണ്, ഭാഗമായി മനസ്സിലാക്കേണ്ടതാണ്. കാരണം നമുക്കെതിരെ ആരെങ്കിലും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ, ഒരു കാരണവുമില്ലാത്ത എന്തെങ്കിലും കാര്യം ഉന്നയിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ക്ഷമിക്കുന്നത്. ശരി, ഒരു മകനില്ലാതെ, ഒരു സന്താനമില്ലാതെ ഒരു മകനുണ്ടായിട്ടുണ്ട്, ഒരു അല്ലെങ്കിൽ മലക്കുകൾ അള്ളാഹിന്റെ പെൺമക്കളാണ്, ഉസൈർ ഇബ്നുല്ലാ അലി മസീഹ് ഇബ്നുല്ലാ, ഇതൊക്കെ അള്ളാഹിന്റെ സന്താനങ്ങളാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് അവർക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നുണ്ട്, റിസ്ക് കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര ക്ഷമിക്കുന്നുണ്ട്, നമ്മൾ എത്ര ക്ഷമിക്കണം? അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോപണ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോഴത്തേനും നമ്മളാകെ ബേജാറായിട്ട് ഇതാവുമെന്ന് വേണ്ട. നമ്മുടെ ഹക്ക് നമ്മൾ തെളിയിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അതിനെക്കുറിച്ച് നമ്മൾ ക്ഷമിക്കുന്നവരായിട്ടാണ് നമ്മൾ മാറേണ്ടത്. حدثنا وقيع عن شيخ لهم قال أوسانة أسرار كتاب له كنا نستعين على طلب الحديث بالصوم ഞങ്ങൾ ഹദീസ് നേടുന്നത്, തൊലബുൽ ഹദീസ് അല്ലെങ്കിൽ ഇൽമ് നേടുന്നതിന് സഹായം തേടുമായിരുന്നു. ബിസ്സൗം, നോമ്പുകൊണ്ട്. നോമ്പുകൊണ്ട് ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സഹായം തേടുമായിരുന്നു. അതായത് ഇൽമ് നേടുന്നവർ മുൻഗാമികളെല്ലാം ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് അവർ ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത്, നോമ്പ് നോൽക്കുക എന്നുള്ളതും. കാരണം നാം ഈ കിതാബിൽ തന്നെ സൂചിപ്പിച്ചു, ഭക്ഷണം എത്ര കുറയുന്നുവോ അത്രത്തോളം ഒരുത്തൻ്റെ ഫഹ്മ് വർദ്ധിക്കും. അത് അതായത് അവൻ്റെ ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കണം, അവന് നല്ല നേരെ നിൽക്കാനും വിഭാഗത്തിലുള്ള ഭക്ഷണം വേണം. അതല്ലാതെ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇനം വരെ, അവൻ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിനനുസരിച്ചിട്ട് അവൻ്റെ ഫഹ്മിൽ വ്യത്യാസം വരും. എങ്ങനത്തെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് അനുസരിച്ചിട്ടെല്ലാം മാറും. അപ്പോൾ ഇവിടെ ഉലമാക്കളെല്ലാം, മുൻഗാമികളെല്ലാം ചെയ്തിരുന്ന അവർ തൊലബുൽ ഹദീസ്, ഹദീസ് പഠിക്കുന്നിടത്ത്, ഇൽമ് നേടുന്നിടത്ത് കൂടുതൽ ഹിഫ്ളിന് വേണ്ടി, കൂടുതൽ ഫഹ്മിന് വേണ്ടി അവർ നോമ്പ് കൊണ്ട് സഹായം തേടുമായിരുന്നു. ഇബ്നു തൈമ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, അവർ മസല മനസ്സിലാവുന്നില്ലെങ്കിൽ അദ്ദേഹം ഒന്ന് നോമ്പ് ഒലിക്കും, എന്നിട്ട് അവൻ ആ മസല പഠിക്കുക. അതപ്പോൾ കൂടുതൽ ശ്രദ്ധ പിന്നെ കിട്ടും, കൂടുതൽ ഫഹ്മ് കിട്ടും ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനും. അപ്പം അങ്ങനെ ആ വിഷയത്തിൽ ശ്രദ്ധിച്ച് സഹായം തേടാൻ നോമ്പിനെ അവരുപയോഗിക്കുമായിരുന്നു. ഇൽമ് നേടുന്ന ആളുകൾ അവരങ്ങനെ ചെയ്യുമായിരുന്നു. എന്നാൽ ഉലമാക്കൾ പറയാറുണ്ട്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഇൽമ് നേടുന്ന സമയത്ത് നോമ്പ് നോറ്റിട്ട് ഇൽമ് നേടാൻ പറ്റാത്ത അവസ്ഥ ക്ഷീണം ബാധിക്കുന്ന ആളുകളുണ്ടാവും. ചെറിയ കുട്ടികൾ, അവർ നോമ്പ് ഓർക്കുന്നതിനേക്കാൾ ശ്രദ്ധ കൊടുക്കേണ്ടത് എന്താണ്? ഇൽമ് നേടുന്നതിനാണ്. കാരണം അത് നിർബന്ധമാണ്, മറ്റേത് സുന്നത്തായ നോമ്പുകളായിരിക്കും. എന്നാൽ ഉലമാക്കൾ, ഇതിനുള്ള ത്രാണിയുള്ള ആളുകൾ, അവരൊരു കാര്യം ഇൽമ് നേടുന്നിടത്ത് ശ്രദ്ധിച്ചിരുന്നു, നോമ്പ് കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുന്ന അല്ലെങ്കിൽ കൂടുതൽ പഠിക്കാൻ അവർക്ക് താല്പര്യവും ഉണർവും ഏകുന്ന അവസ്ഥയിൽ അവർ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഈ കിതാബിന്റെ അവസാനം കൊടുത്തിട്ടുള്ള അസർ. അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മു സ്വാലിഹാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് കൊണ്ട് ഈ കിതാബിന്റെ സഹീഹായിട്ടുള്ള അസറുകളിൽ ചില അസറുകൾ നമ്മൾ വിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഒരുവിധം മുഴുവനായിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് സഹിയായിട്ടുള്ള അസറുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പിന്നെ എഴുതിയ ഷെയ്ഖ് ഇമാം വഖീ ഇബ്നു ജറാഹ് റഹിമഹുള്ളാഹിക്ക് ഇതിനനുസൃതമായ പ്രതിഫലവും അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യട്ടെ. ഇത് കേട്ട നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ നിന്നുള്ള ഫായിദകൾ, ഇതിൽ നിന്നുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ പകർത്താനും അത് അള്ളാഹു സുബ്ഹാനഹു വതആല തെളിയിച്ചു കൊടുക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ലഭിക്കട്ടെ. ഇതുപോലെ ദീനിൽ കൂടുതൽ കൂടുതൽ അറിവ് നേടാനും നമുക്ക് സാധിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.